സ്വർഗീയ പിതാവിന് മഹത്വം. പ്രിയരെ, ക്രിസ്തേശു നാമത്തിൽ സൂക്ഷിക്കപ്പെട്ടു, ക്രിസ്തുവിലൂടെ വഴി നടത്തപ്പെട്ടു. ദൈവത്തിന്റെ വലിയ ദയാൽ സൂക്ഷിക്കപ്പെടുന്ന നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ കൂടി ഒരു ആ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുകയാണ്. ക്രിസ്തേശു നാമത്തിലുള്ള സ്നേഹവന്ദനം സകലരെയും അറിയും. പ്രിയരെ, ഓരോ ദൈവവചന സന്ദേശവും നമ്മളെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയാക്കും. ഇതൊരു ജാതിയുടെയോ മതത്തിന്റെയോ ഗ്രൂപ്പിന്റെയോ സന്ദേശമല്ല. സൃഷ്ടാവായ ദൈവം, ഏത് സൃഷ്ടാവായ ദൈവം, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത സൂര്യനെയും ചന്ദ്രനെയും താരകങ്ങളെയും എന്നെയും നിങ്ങളെയും ഉണ്ടാക്കിയ സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടികൾക്ക് നൽകുന്ന സ്നേഹ സന്ദേശമാണ് ഈ വചനം, അല്ലെങ്കിൽ ആ സന്ദേശമാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് മതങ്ങൾ ഉണ്ടാക്കാനോ ഡിനോമിനേഷൻ ഉണ്ടാക്കാനോ ഉള്ളതല്ല. യേശു ക്രിസ്തു അതിൽ പറഞ്ഞ മാർഗത്തിലൂടെ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന സന്ദേശം, ആ സന്ദേശം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയ നമുക്ക് ഈ ലോകത്തിന്റെ വെളിച്ചമായി തീരുവാനായിട്ട് കഴിയും. ഇന്നലെ ഒരു ടി വി ചാനൽ അവർക്കൊരു ഇന്റർവ്യൂ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ അന്വേഷിച്ചു. ലോകത്തിലെ ഒരു ടി വി ചാനൽ അദ്ദേഹത്തിൽ ചോദിച്ചു, വേണോ വേണ്ടയോ? കർത്താവ് ഹൃദയ പ്രകാശിപ്പിച്ചത് ലോകത്തിൽ വെളിച്ചമാകാനല്ലേ വച്ചിരിക്കുന്നേ. അപ്പോ ആ ടി വി ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തപ്പോ അവരെ ബിസിനസ്സുകാരെയാണ് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അവര് വലിയ വലിയ ബിസിനസ്സുകാരെല്ലാം ഇന്റർവ്യൂ ചെയ്ത് ആ ലൈനിൽ വന്നപ്പോ എവിടുന്നോ എങ്ങനെയോ കർത്താവ് ആ കൂട്ടത്തിലൊന്നും പെടാത്ത എന്നെയും കൊടുത്തു. അവര് വന്ന് ഇന്റർവ്യൂ ചെയ്തു. ഇന്റർവ്യൂ ചെയ്തപ്പോ, ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചെയ്ത ടീമും ക്യാമറ എടുത്ത വ്യക്തിയും എല്ലാം കഴിഞ്ഞപ്പോ അവർക്ക് ഇത് എങ്ങനെ ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു. ആകെ സ്റ്റണ്ടായി. അവര് പറഞ്ഞു, ഞങ്ങൾ വലിയ വലിയ ബിസിനസ്സുകാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാ, പക്ഷെ ഇതേപോലെ കൺക്ലൂഡ് ചെയ്യപ്പെട്ട ഒരു ഇന്റർവ്യൂ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് ആദ്യമാണ്. തുടർന്ന് അവര് നമ്മുടെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം, അവർക്ക് പുസ്തകം വേണം. അവസാനം അവസാനിപ്പിച്ചത് ഈ ലോകത്തിലെ പുതിയ സംരംഭകരോട്, ബിസിനസ് സംരംഭകരോട്, ബിസിനസ് തുടങ്ങുവാൻ ആരംഭിക്കുന്നവരോട് എന്താണ് പറയാനുള്ള സന്ദേശം. കർത്താവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. ഒരു ചെറു കുട്ടി ബിസിനസ് ചെയ്തായിരുന്നു. ആ കുട്ടി ചെയ്ത ബിസിനസ് തന്നെ നിങ്ങൾ ചെയ്യണം എന്നാണ് അവരോട് പറയാനുള്ള സന്ദേശം. അപ്പൊ വീണ്ടും ആകാംക്ഷയായി. ആരാണ് ആ കുട്ടി? 12 വയസ്സിൽ ബിസിനസ് ആരംഭിച്ച ഒരു കുട്ടിയുണ്ട്. ബൈബിളിലുണ്ട് ആ കുട്ടി. ആ കുട്ടിയുടെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. ആ കുട്ടി ചെയ്ത ബിസിനസ് തന്നെ നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ ഓരോരുത്തരും വെറും സെമത്തേരിക്ക് മുമ്പുള്ള ബിസിനസ്സുകാരായി അവസാനിക്കുകയില്ല. സെമത്തേരി കഴിഞ്ഞിട്ടും പ്രോഫിറ്റ് കൊയ്യുന്ന ബിസിനസ്സുകാരായി തീരുവാനായിട്ട് ഇടയാണ്. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തു തന്റെ 12-ാം വയസ്സിൽ തന്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞ കാര്യം കെ ജെ വിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മിസ്റ്റി നോട്ട് ദാറ്റ് ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ്, ഞാൻ എന്റെ പിതാവിന്റെ ബിസിനസ്സിലായിരിക്കണം എന്നുള്ള കാര്യം മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അങ്ങനെ എല്ലാ ബിസിനസ് സംരംഭകരോടും പറയാനുള്ള സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ബിസിനസ്സുകാരായിരിക്കണം. സെമത്തേരി കൊണ്ട് തീരുന്ന ബിസിനസ്സുകാരായി തീർന്നിട്ട് നമ്മൾ വെറും പോഷന്മാരെ അവസാനിക്കുകയുള്ളൂ. എന്റെ ജീവിതം അതേപോലെ ആയിരുന്നു, പക്ഷെ എന്റെ കണ്ണ് ദൈവം തുറന്നപ്പോൾ ഞാൻ എന്റെ ബിസിനസ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്തു. ഇവിടെ ഉള്ള ബിസിനസ് ഉണ്മാനുടുപ്പാനുണ്ടെങ്കിൽ മാത്രം മതി. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ നേടുന്ന പ്രോഫിറ്റ് ഒന്ന് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ നാം അനുഗമിക്കുക. ആ യേശു ക്രിസ്തു ചെയ്ത ആ ബിസിനസ്, മലയാളം വായിക്കുന്നവർക്ക് വലിയ ഇടർച്ചക്കല്ലാണ് ഈ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ, കാരണം അവരുടെ മലയാളം ബൈബിളിൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയൊന്നുമല്ല. ഞാൻ എന്റെ പിതാവിന്റെ ആലയത്തിലായിരിക്കണം എന്നുള്ള കാര്യം അറിയുന്നില്ലയോ എന്നൊക്കെയാണ്. ഓക്കെ, പക്ഷേ കെ ജെ വി നിങ്ങൾ വായിച്ചു നോക്ക്, എൻ കെ ജെ വി നിങ്ങൾ വായിച്ചു നോക്ക്, അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ എന്റെ പിതാവിന്റെ ബിസിനസ്സിലായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ പിതാവിന്റെ പ്രൊജക്റ്റ് കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ, ആ ബിസിനസ്സിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റിലല്ല, ഷെയർ മാർക്കറ്റിലല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹ്യൂമൻ സോളുകളിലാണ്. ഹ്യൂമൻ സോളുകളിലാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരോട് പറഞ്ഞ കാര്യം, ഞാൻ നേരത്തെ ഒരു സാധാരണ വ്യക്തിയായിരുന്നു, പിന്നെ ഒരു ലോക്കൽ ബിസിനസ്സുകാരനായി, ഒരു ബിസിനസ് ഇന്റർവ്യൂവിനാണല്ലോ വന്നേ, പിന്നെ ഒരു നാഷണൽ ബിസിനസ്സുകാരനായി, അതിനുശേഷം ഇതാ പുറത്തുനിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് ഇമ്പോർട്ട് ചെയ്ത് ഇന്റർനാഷണൽ ബിസിനസ്സുകാരനായി. ഇത്രയും വലിയ ബിസിനസ്സുകാരെ നിങ്ങൾ ലോകത്ത് കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോൾ അതിന്റെ അപ്പുറം യൂണിവേഴ്സൽ ബിസിനസ്സുകാരനാണ്, ഞാനൊരു സോൾ എക്സ്പോർട്ടർ ആണ് എന്നുള്ള രീതിയിൽ അത് സംസാരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവും സോൾ എക്സ്പോർട്ടർ അല്ലേ? കർത്താവ് നമ്മൾ പറഞ്ഞു, ഞാൻ നിന്നെ ഗോൾഡ് പിടിക്കുന്നവനാക്കും, ഷെയർ മാർക്കറ്റ് പിടിക്കുന്നവനാക്കും, അല്ല ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. സോൾ എക്സ്പോർട്ടേഴ്സ് ആണ്. അവർക്ക് മനസ്സിലായില്ല. അവരോട് പറഞ്ഞു, മനുഷ്യരെ എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിടിക്കാൻ? ദൈവം ഉൽപ്പത്തിയിൽ, ബൈബിളിലെ 1-ാമത്തെ പുസ്തകമാണേ ഉൽപ്പത്തിയിൽ, 3 കാര്യങ്ങളെയാണ് ഭരിക്കുവാനുണ്ടാക്കിയത്. ഒന്ന് സൂര്യനെ, മറ്റൊന്ന് ചന്ദ്രനെ, ഒന്ന് മനുഷ്യനെ. സൂര്യനെ പകൽ വാഴുവാൻ, ചന്ദ്രനെ രാത്രി വാഴുവാൻ, മനുഷ്യനെ ഭൂമിയിൽ വാഴുവാൻ. സൂര്യൻ ഇന്നും അത് മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു, ചന്ദ്രൻ ഇന്നും മനോഹരമായി രാത്രിയെ വാഴുന്നു, പക്ഷേ ഭൂമിയെ വാഴാനുണ്ടാക്കിയ മനുഷ്യനെ ഇന്നും മരണം വാഴുന്നു. ആ മരണം വാഴുന്ന മനുഷ്യനെ അവിടെ നിന്ന് പിടിച്ചെടുത്ത് മരണമില്ലാത്ത മണ്ഡലത്തിലേക്ക് മാറ്റുന്ന, മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്ന ഒരു തൊഴിലാണ് ദൈവം നമുക്ക് ഏൽപ്പിച്ചിരുന്നത്. എന്റെ സഹോദര, എന്റെ സഹോദരി, എന്റെ ദേവദാസനെ, അത് ചെയ്യുന്നുണ്ടോ? അത് ചെയ്യുന്നുണ്ടോ? സോളിനെ പിടിക്കുന്നുണ്ടോ? മനുഷ്യനെ പിടിക്കുന്നുണ്ടോ? അവനവൻ എന്ത് ചെയ്യുന്നു എന്ന് അവനവൻ തന്നെ ശോധന ചെയ്യട്ടെ. ഓരോരുത്തർ എങ്ങനെ പഠിയുന്നു എന്ന് അവനവൻ നോക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു വാത്സല്യ സഹോദരൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു സന്ദേശം എനിക്കായി. അദ്ദേഹം നിഷ്കളം ഹൃദയത്തോടെ അയക്കുന്നേ. അദ്ദേഹത്തിനോട് പറയുന്നൊരു ചിന്ത, ഇത് ചോദ്യോത്തരവും കൂടി ആയിട്ടും എടുത്തു, ദേവദാസനെ രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, പ്രവചിക്കണം, ഈ ഭാഗം ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് അങ്ങ് പറയുന്നില്ലേ? ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ഇതൊക്കെ നമ്മുടെ സുവിശേഷത്തിന്റെ ആവശ്യമുള്ള ഭാഗങ്ങളാണ്. പിന്നെ കർത്താവ് യേശു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 21 ഭാഗങ്ങളില് അവിടെ ഒരു കൂട്ടം ജനം സഭയാണ് അവിടെ കാണിക്കുന്നത്. അവിടെ അങ്ങനെ പറഞ്ഞത് ഞാനല്ല, കർത്താവ്. അത് തെറ്റാണെന്നല്ല കർത്താവ് പറഞ്ഞ്, അത് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്, കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുമാണല്ലോ. പക്ഷേ അതല്ല ലക്ഷ്യം. അത് ചെയ്തിട്ട് ലക്ഷ്യത്തിലെത്താതിരിക്കുമ്പോ അവർ അവനവൻ ശരീരത്തിലേക്ക് പോയി ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ നയാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ട നമ്മൾ. ശനിക്കുറഞ്ഞ 5:10 അവിടെ വെച്ച് യേശു ക്രിസ്തു ഫലമില്ലാത്ത അവരെ തന്റെ സന്ധിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കൽപ്പിക്കുകയാണ്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ. ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രോഗികളെ സൗഖ്യമാക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും ഒക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് നല്ലതാണ്. അതിന് ദൈവം ഓരോരുത്തരെ നിയമിച്ചു ആക്കിയും ഇരിക്കുന്നു, അവനവന്റെ ശുശ്രൂഷയ്ക്ക് അനുസരിച്ച്. അത് ഏൽപ്പിക്കപ്പെട്ടവർ അതൊക്കെ ചെയ്യട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നിങ്ങൾ പലരും വീടൊക്കെ പണിതിട്ടുള്ളവരായിരിക്കുമല്ലോ. ഓരോ സമയത്തും എത്തുന്ന പണിക്കാർ വേറെ വേറെ അല്ലേ? ആദ്യം വരുന്ന ആളുകൾ ആരാ? കോൺക്രീറ്റുകാരാണ്, അതോ ഓടിടുന്നവരാണ്? ഓട് ഓട്. ആദ്യം വരുന്ന പണിക്കാരാരാ? കരിങ്കല്ല് പണിക്കാർ. വാരം കോരുന്നവരും കരിങ്കല്ല് പണിക്കാരും ആദ്യം വരുന്നത് ശരിയാണോ? അവര് പിന്നെ അങ്ങ് അവിടെ തന്നെ നിൽക്കൂ, അങ്ങനെ തന്നെ എപ്പോഴും കരിങ്കല്ല് പണിത് 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 കരിങ്കല്ല് കൊണ്ടങ്ങ പണിത് കരിങ്കല്ല് കൊണ്ട് മേൽക്കൂര അങ്ങനെയൊക്കെയാണോ? അല്ല, കരിങ്കല്ല് പണിക്കാരെ ആ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ അവര് പോവുകയാണ്. അവര് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയായി. ഇനി അടുത്ത പണിക്കാരും വന്നു, കൽപ്പണിക്കാര്. അവര് പണിത് കുറച്ചിങ്ങനെ മുമ്പോട്ടേക്ക് പോകുമ്പോഴേ മരപ്പണിക്കാര് അവരുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ജനലും വാതിലൊക്കെ വിറ്റി, അപ്പോൾ മറ്റവരും തുറന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ കൽപ്പണിക്കാരുടെ പരിപാടി കഴിയും, അടുത്ത പണിക്കാർ വരും. ആരുടെ ആരാണ് ആ പണിക്കാർ പറഞ്ഞാട്ടെ? കോൺക്രീറ്റ് ചെയ്യാൻ തട്ടടിക്കുന്നവരും തട്ട് ഇല്ലേ? അപ്പോഴും പറഞ്ഞോണ്ടിരിക്കുകയാണ്, കരിങ്കല്ല് പണിക്കാരെന്തിയെ, കരിങ്കല്ല് പണിക്കാരെന്ത് എന്ന് ചോദിച്ചോണ്ടിരിക്കരുത്. അവര് പണി കഴിഞ്ഞു പോയി. അവരെ അടിസ്ഥാനം ഇടാൻ അവരെ ഉപയോഗിച്ചേ. ഓരോരുത്തർക്കും ഓരോ സ്റ്റേജ് ഉണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ ആ കോൺക്രീറ്റുകൾ കഴിഞ്ഞാൽ അതേ വരുന്നു അടുത്തത് ഇലക്ട്രിക്കൽ പണിക്കാര്. പണിക്കാര് മാറുന്നുണ്ടോ? പ്ലംബിംഗ് പണിക്കാര്. അവരുടെ പണി കഴിഞ്ഞാൽ അതേ വരുന്നു അടുത്തത് ടൈൽസ് പണിയുന്നവര്, മാർബിൾ ഇടുന്നവര്. ഓരോരുത്തർക്കും ഓരോന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവനവൻ ചെയ്താൽ എല്ലാം മനോഹരമാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം എല്ലാവരെയും ഏൽപ്പിച്ചിട്ടില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം നമുക്ക് ചിലത് മുൻ നിയമിച്ചിരിക്കുന്നു, അത് നാം ചെയ്യാം. ഓക്കേ. ഇനി എന്റെ ജീവിതത്തില് തുടക്കകാലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞാൻ ഈ കരിങ്കല് കണി പണിക്കാരനെ പോലെ ആ താഴത്തെ ലെവൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതായത് രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക എന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ ഹീലിംഗ് സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഷാജി ജോസഫ് ഹീലിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു വരുമായിരിക്കും. ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഒരു പക്ഷെ ഹീലിംഗ് സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നു ധ്യാനകേന്ദ്രത്തിൽ ആ തുടക്കത്തിൽ ഇത് തന്നെയായിരുന്നു. അത് എനിക്ക് കാണുവാൻ കഴിയും. എന്നാൽ തുടർന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഒരു കാര്യം കൊടുക്കുന്നു, 40 വിശ്വസ്തനായാൽ അധികത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് സ്വർഗത്തിലെ ദൈവം അടുത്ത ലെവലിലേക്ക് പ്രമോഷൻ തന്ന, പ്രമോഷൻ കിട്ടി, പ്രമോഷൻ കിട്ടി ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തി. അന്ന് ആരംഭമായിരുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിയത്, ഭൂതങ്ങളെ പുറത്താക്കിയത്, അല്ലെങ്കിൽ ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? വാട്ട് ഈസ് ദ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്? തീർച്ചയായും ഇതൊക്കെ ചെയ്യുമ്പോൾ ജനത്തിന് ആശ്വാസമാണ്, നല്ലതാണ്, നമ്മളത് ചെയ്യണം. ദൈവം അവസരം തരുമ്പോൾ ഞാനും അത് ചെയ്യാറുണ്ട്. ദൈവം അവസരം തരുമ്പോഴൊക്കെ. പക്ഷെ എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഈ ഉദ്ദേശം അറിയാതെ നമ്മൾ ഇതിന്റെ പുറകെ പോകുമ്പോൾ അത് നമ്മളുടെ ചിന്താഗതികളെയും വേറെ ദിശയിലേക്ക് കൊണ്ടുപോകും. അതിന്റെ എല്ലാ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെല്ലാം മരണത്തിന്റെ കീഴിലായിരുന്നുവല്ലോ, ഇപ്പോഴും ശരീരം മരിക്കണം, എന്നാൽ ഈ മരണത്തിന്റെ കീഴിലുള്ളവർക്ക് ഏറ്റവും ആവശ്യം ജീവനാണ്. ഇപ്പൊ ഈ പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങളുടെ ചിന്തകളെ കറക്റ്റ് ചെയ്യുക. മരണത്തിന്റെ കീഴിലുള്ളവർക്ക് ഏറ്റവും ആവശ്യം ജീവനാണ്. പക്ഷെ ഒരാൾ പറയാണ് ഞാനിതാ വന്നിട്ടുണ്ട് ജീവൻ തരാനാണ്, എന്നാ വിളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും. ഇയാളെ എനിക്കറിയത്തില്ല, ഇയാളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റി, ഇയാളെ ആരാധി ചെയ്തിട്ട. നിങ്ങളുടെ വീട്ടിലേക്ക് രണ്ടുപേര് വന്നിട്ട് രണ്ടുപേരും ഒരേ പ്രൊഡക്റ്റ് കൊണ്ട് വന്നു, കുറച്ച് അപ്രൂപ്രായിട്ട്. ആദ്യം ഒരാൾ വന്നു, അയാൾ വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് കാണിച്ചു, ഒരു എമർജൻസി ലൈറ്റ് കാണിച്ചിട്ട് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു പേര്, സൺ എനർജി ലൈറ്റ്, എമർജൻസി ലൈറ്റ്, സൺ. സണ്ണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സണ് എമർജൻസി ലൈറ്റ് കേട്ടിട്ടില്ല. ഇതെന്തുവാ? ആ നിങ്ങൾ വരെ നോക്കട്ടെ. അപ്പൊ വേറൊരാൾ വരുന്നു ഒരു എമർജൻസി ലൈറ്റുമായിട്ട്, പാനസോണിക് എമർജൻസി ലൈറ്റ്. ആ പാനസോണിക് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ബ്രാൻഡ് കേട്ടപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി, നിങ്ങൾ അതിനെ വിശ്വസിക്കും, നിങ്ങൾ അതിനെ വാങ്ങി ആവശ്യമുണ്ടെങ്കിൽ. പക്ഷെ സണ്ണ് ആദ്യമായിട്ട് ഞങ്ങൾ കേൾക്കണം ഇങ്ങനെ ഒരു എമർജൻസി ലൈറ്റിനെ കുറിച്ച്. അപ്പോ ഇതേപോലെ തന്നെ മാനവ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാൾ ഒരു പുതിയ പ്രൊഡക്റ്റുമായിട്ട് വിൽക്കാൻ വന്നിരിക്കുക, കൊടുക്കാൻ വന്നിരിക്കുക. പുള്ളിക്കാരന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുവരെ മനുഷ്യർക്ക് ഒരു പരിചയമില്ലാത്ത, മനുഷ്യർ അന്വേഷിക്കാത്തൊരു സാധനം. അതെന്തുവാ? ഇപ്പോഴും അന്വേഷിക്കുന്നില്ല ആരും, ആഗ്രഹിക്കുന്നില്ല. ഈ മീറ്റിംഗിന് മുമ്പിൽ ഇരിക്കുമ്പോഴും ആഗ്രഹിക്കുന്നില്ല നല്ലൊരു ഒന്നും. അതെന്തുവാ? പുള്ളിക്കാരന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ്, പുള്ളിക്കാരന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് സാരിയല്ല, ചുരിദാറല്ല, കത്തിയല്ല, എമർജൻസി ലൈറ്റ് അല്ല, പുള്ളിക്കാരന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ജീവൻ. അപ്പൊ ഈ ജീവനും കൂടെ പുള്ളി വരുന്നത്, ഞാൻ വന്നത് ജീവൻ തരുവാനോ സമൃദ്ധിയായി തരുവാനോ വന്നേക്കണേ. പക്ഷെ ആരെങ്കിലും മേടിക്കൂ? മേടിക്കില്ല. അപ്പൊ ഈ പുള്ളിക്കാരനെ ആദ്യം വിശ്വസിക്കണം. ഈ പുള്ളിക്കാരന്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ഈ പുള്ളിക്കാരനെ ആദ്യം വിശ്വസിക്കണം. അപ്പൊ വിശ്വസിക്കണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജനത്തിന്റെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്, അതിന്റെ മോളില് ചില പരിഹാരം വരുത്തിയാൽ ഇവര് ഈ പുള്ളിക്കാരനെ വിശ്വസിക്കും. പുള്ളിക്കാരനെ വിശ്വസിച്ചാൽ പുള്ളിക്കാരന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കും, അല്ലെങ്കിൽ വാങ്ങിക്കൂല. ഇതുകൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലെങ്കിൽ രോഗികളെ സൗഖ്യമാക്കിയത്, അല്ലാതെ ഇവിടുത്തെ ആശുപത്രികളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയല്ല. ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നു, ഇതിലും അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും തന്നെ ഈ പുസ്തകത്തിൽ എഴുതിയതിനൊരു ഉദ്ദേശമുണ്ട്. എന്തിനാണെന്നറിയാമോ? യേശു ക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കാനും, അങ്ങനെയല്ല, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കാനും അതുവഴി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം, അതാണ് ആദ്യ സ്റ്റെപ്പ്. രണ്ട്, അതുവഴി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോ യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ അതിനു മുമ്പ് ആ അവിശ്വസ്തരായ അവിശ്വാസികളായ വ്യക്തികളുടെ മുമ്പിൽ അവർ യേശുവിനെ വിശ്വസിക്കാൻ തക്കവണ്ണമാണ് ഈ അടയാളങ്ങൾ കർത്താവ് ചെയ്തതെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മുടെ അടിസ്ഥാനം ആരാ? നമ്മുടെ അടിസ്ഥാനം ആരാ? അത് പറഞ്ഞേ, ഏത് കല്ലിൽ അടിസ്ഥാനം ഇട്ടിരിക്കണേ? അടുത്താളോടൊന്ന് പറഞ്ഞു നോക്കി, ഏത് കല്ലിൽ അടിസ്ഥാനം ഇട്ടിരിക്കണേ? യേശു ആകുന്ന മൂലക്കല്ലിൽ. അപ്പൊ അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് എന്നാ വേണം? അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് വാരം കോരണം അല്ലേ? വാരം കോരണം. ഇതേപോലെ ഒരു വാരം കോരലാണ് എന്ത്? അത്ഭുതങ്ങളും അടയാളങ്ങളും. അതുവഴി ഇവർ യേശുവിനെ വിശ്വസിക്കും. അടിസ്ഥാനം ഇടും, മൂലക്കല്ലിടും. തുടർന്ന് എന്താ പരിപാടി? അത് കഴിഞ്ഞാൽ അടുത്ത പണിക്കാർ വരും. അപ്പസ്തോലരും പ്രവാചകരും എന്ന പണിക്കാര് കല്ലുകൾ കൊടുക്കുമ്പോ ആ കല്ലുകൾ വെച്ച് ഇതാ വീണ്ടും വീണ്ടും പണിയലായി. ആ പണി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അതിനെ മൊത്തം സൂപ്പർവൈസ് ചെയ്യുന്നത്, കാര്യങ്ങളെ നയിക്കുന്നത് എന്നാണ്. ഒരൊറ്റ വാക്യം വായിക്കാം, അത് ഉറപ്പിച്ചേക്കുക. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യം.
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു.
ശ്രദ്ധിച്ചാട്ടെ, അപ്പോ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് എഴുതിയിട്ടുണ്ട്? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാർ കാണുകയും ചെയ്തു. ചെയ്തു പക്ഷെ അതെല്ലാം അതിൽ എഴുതിയിട്ടില്ല. പിന്നെ എന്തിനാ ഇത് എഴുതിയത്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനെ. അപ്പൊ യേശുവിനെ ആരായിട്ട് വിശ്വസിക്കാനാ ബൈബിൾ പറഞ്ഞിരിക്കുന്നേ? ദൈവപുത്രനായ ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കേണ്ടതിനെ. അപ്പൊ ഇതൊക്കെ എഴുതിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടിയാണ്. വാരം കോരി അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അടിസ്ഥാനം ഇടാൻ വേണ്ടിയാണ്. നമ്മൾ അടിസ്ഥാനമോ? ക്രിസ്തു ആണ്. ക്രിസ്തു യേശു അല്ലാതെ വേറെ അടിസ്ഥാനം ഇടുവാൻ കഴിയുകയില്ല. അടിസ്ഥാനം ആ ക്രിസ്തുവിൽ വിശ്വസിക്കണമെങ്കിൽ ഇതേപോലെ ചില വാരം കോരലൊക്കെ ആവശ്യമാണ്. ഇത് പ്രധാനമായി ഇത് പ്രവർത്തിക്കുന്നത് 5-അംഗ സുവിശേഷ ടീമിൽ പ്രധാനമായി ഇത് എല്ലാവരിലും ഉണ്ടെങ്കിലും കൂടുതലായി ഇത് പ്രവർത്തിക്കുന്നതും ഉപയോഗിക്കുന്നതും ഇവാഞ്ചലിസ്റ്റ് എന്ന ടീമാണ്. ഇവാഞ്ചലിസ്റ്റ് അവൻ ചിലരെ അപ്പസ്തോലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിക്കും. എല്ലാവരിലും ഈ ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് പ്രധാനമായി ഉപയോഗിക്കപ്പെടുന്നത് ഇവാഞ്ചലിസ്റ്റ് കോളിംഗ് ഉള്ളവരിലൂടെയാണ് ഇത് കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോ ഈ 5-അംഗ ശുശ്രൂഷ ടീം ബിൽഡിംഗ് പണിയാൻ വരുമ്പോ കരിങ്കല്ല് പണിക്കാരുണ്ട്, കൽപ്പണിക്കാരുണ്ട്, കോൺക്രീറ്റ് പണിക്കാരുണ്ട്, ഇലക്ട്രിക് പണിക്കാരുണ്ട്, പ്ലംബേഴ്സ് ഉണ്ട്, ടൈല് പണിക്കാരുണ്ട്. അപ്പൊ എല്ലാവരും ഒരേ പണി തന്നെ ചെയ്യണമെന്ന് ശാഠ്യം പിടിക്കരുത്. അവനവന് അവനവന്റെ ജോലി. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുൻ ഒരുക്കിയിരിക്കുന്നു. എഫേസ്യരെ വായിച്ചിട്ടുണ്ടോ? അപ്പോ മറ്റുള്ളവര് കാണാൻ വേണ്ടിയുള്ള ടൈപ്പ് ജോലികളുമുണ്ട്, രഹസ്യമായുള്ള ജോലികളുമുണ്ട്. അപ്പൊ ഓരോരോ കാര്യങ്ങളും ഇതാ, ഒരു വീടിന്റെ മുകളില് കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം ഓടിടുന്നു. അത് എല്ലാവരും കാണുന്ന മനോഹരമായ പണിയാണ്. എന്നാൽ അകത്ത് വേറൊരാള് ഇതാ ബാത്റൂം ഫിറ്റ് ചെയ്യുന്നു, പുറമെ ആളുകളൊന്നും കാണുന്നില്ല അകം. പക്ഷെ എല്ലാം ആവശ്യമാണ്. എല്ലാം അവനവൻ അവനവന്റെ ജോലി ചെയ്യുക. അപ്പൊ എല്ലാം മനോഹരമായി. എഫേസ്യരിലെ 2-ാം അധ്യായം 10-ാം വാക്യം
നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു.
അപ്പോ ദൈവം ഓരോരുത്തർക്കും ഓരോ പണി മുന്നൊരുക്കിയിട്ടുണ്ട്. അത് അവനവൻ തിരിച്ചറിയുക, അത് അവനവൻ ചെയ്യുക. അങ്ങനെ ഇന്ന് കാണുന്നത് പോലെയല്ല ഞങ്ങളുടെ സഭ ആ സഭയോട് മിണ്ടത്തില്ല, ഇന്ന സഭ മറ്റേ സഭയോട് ബന്ധത്തില്ല, അങ്ങനെയൊന്നുമല്ല. എല്ലാവരും ക്രിസ്തു എന്ന ഏക തലയിടയിൽ ഐക്യതയോടെ ഒരേ ദർശനമാണ് ഐക്യതയോടെ നിലനിന്ന് വളരെ മനോഹരമായി ആ ദൈവത്തിന്റെ ആലയം നമ്മുടെ ഹൃദയങ്ങളിലും. അപ്പോൾ തന്നെ ഐക്യതയിലൂടെ ഇതാ ക്രിസ്തയേശുവിൽ ഏകമായും പണിതെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും. കാര്യങ്ങൾ വ്യക്തമായെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് രോഗികളെ സൗഖ്യത്തിന് ഭൂതങ്ങളെ പുറത്താക്കുന്നവർ എല്ലാവരും കള്ളപ്രവാചകന്മാരൊന്നുമല്ല. അതിൽ വളരെ നല്ല ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്നു. ഇനി പുറമേ വളരെ നല്ലതാണെന്ന് തോന്നിയാലും അകത്തെ ചിന്ത കർത്താവിന് മാത്രമേ അറിയൂ. അത് അന്നത്തെ ദിവസം കർത്താവ് വെളിവാക്കും. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനൊന്നും പോകണ്ട. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം, നമ്മള് ഈ വക സൂത്രപ്പണി. ഇതവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. മത്തായി 7:21 ഭാഗങ്ങൾ കള്ളപ്രവാചകന്മാരുടെ ഇടയിലാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊന്നും വീണുപോകാൻ നമ്മൾ ഇടയാകാതെ നമ്മൾ ദൈവത്തിന്റെ കൃപയെ ശരണപ്പെടുക, അതിൽ ജീവിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. ചതിക്കപ്പെടരുത് എന്ന് കർത്താവ് വീണ്ടും 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 ബൈബിൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ഇനി ശ്രദ്ധിച്ച്, ഇവിടെ ചതിക്കപ്പെടുന്ന വേറൊരു ചതി കൂടി നിങ്ങൾ സൂചിപ്പിച്ചേക്കാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ആ സഹോദരൻ സൂചിപ്പിച്ചൊരു കാര്യം, യേശുവിനെ ഉയർത്തിയിട്ട് നമ്മളെ ചതിക്കൂ. അതായത് യേശുവിനെയാണ് ഉയർത്തി പറഞ്ഞത്. ഒരിക്കലും പിശാച് യേശുവിനെ ഉയർത്തി നമ്മൾ അതിലേക്ക് അടിപ്പിക്കത്തില്ല. ഇവിടൊക്കെ നമ്മൾ സൂക്ഷിച്ചോളാം. കാരണം കർത്താവ് പറഞ്ഞു, അവര് പറയും അവര് ഉയർത്തുന്നത് എന്നെ തന്നെയായിരിക്കും. അവര് പറയും യേശുവാണ് ക്രിസ്തു എന്ന്. എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്തുവാ? പിന്നെ നിങ്ങളെ തെറ്റിക്കും. ഒരു കള്ളനോട്ട് അടിക്കുന്നവർ യഥാർത്ഥത്തിൽ ഒറിജിനൽ തോൽപ്പിക്കുന്ന, ഒറിജിനൽ നോട്ടിനെ തോൽപ്പിക്കുന്ന രീതിയിലായിരിക്കും കള്ളനോട്ട് അടിക്കുക. ഓ, അല്ല, ഈ നോട്ടില് അശോകചക്രം ഉണ്ടല്ലോ, പിന്നെ അശോകചക്രം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ അല്ലേ എന്ന് പറയുന്നതിന് തോന്നില്ല. അവരുടെ പ്രസംഗത്തിൽ യേശു ഉണ്ട്. ഇതാണ് യേശു ക്രിസ്തു സൂചിപ്പിച്ചത്. നിങ്ങൾ വീണുപോകരുത്. കാരണം നിങ്ങളുടെ പ്രതിഫലം, എന്റെ പ്രതിഫലം എന്ന് പറയുന്നത് നിങ്ങളാണ്. ഇപ്പൊ ഞാൻ ഇത് ഇവിടെ ഇരിക്കുന്നതിന് പകരം ഞാനിതാ എന്റെ ബിസിനസ്സിൽ പോയി അധ്വാനിച്ച എനിക്ക് അവിടെ ദൃഹം കിട്ടും, ദൃഹം. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് അധ്വാനിക്കുന്ന എന്തിനു വേണ്ടിയാ? ദൃഹം കിട്ടിയ സമത്തേരിയോട് ബ്ലോക്കായി പോകും. നിങ്ങളെ കിട്ടിയാൽ സമത്തേരിയോട് ബ്ലോക്കാവില്ല, എന്റെ അപ്പുറത്തേക്ക് പോകും. ചുമ്മാ സമയം കളയൊന്നും അല്ല. എന്റെ ചേട്ടായി അറിയോ നിങ്ങ, ഞങ്ങള് ഫാമിലി ടോക്കാണ് കേട്ടോ. ഞങ്ങളെ വിളിക്കുന്ന, നമ്മളെയൊക്കെ വിളിക്കുന്ന ബ്രദേഴ്സ് എന്നാ വിളിക്കുന്നത്. കർത്താവായ യേശു കാണിച്ചതെന്ന് അതേ ബിസിനസ്സാ. എല്ലാ ഹ്യൂമൻ സോളിലാ ഇൻവെസ്റ്റ് ചെയ്യുന്നേ. അപ്പൊ സൂക്ഷിച്ചോളണം. യേശുവിനെ തന്നെയാണ് അവരും പ്രസംഗിക്കുന്നേ. അവിടെ അത്ഭുതങ്ങളൊക്കെ നടക്കും. അവിടെ നിങ്ങൾ തെറ്റിപ്പോലും, അവർ യേശുവിനല്ല പ്രസംഗിക്കുന്നത്. അപ്പൊ യേശുവിനെ പ്രസംഗിച്ചിട്ട് അതെങ്ങനെ പിശാചിന്റെ തലമാകുന്നേ? ഇന്ന് മനസ്സിലാക്കിക്കോ, നല്ലൊരു പങ്ക് കള്ളപ്രവാചകന്മാർക്ക് അവർ കള്ളപ്രവാചകന്മാരാണ് പോലെന്ന് അറിയ അവർക്കറിയത്തില്ല. അവസാനം ഗേറ്റിട്ട് പിടിക്കുമ്പോഴാണ് അവർ കള്ളപ്രവാചകന്മാരാണെന്ന് അവര് പോലും അറിയുന്നത്. അവരാ കള്ളപ്രവാചകന്മാരായി തീർന്നു പോയി. അതായത് ഗവൺമെന്റ് വെച്ച വ്യവസ്ഥ പ്രകാരമല്ലാതെയാണ് ചികിത്സ. അതുകൊണ്ടാണ് അവരെ പിടിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച്, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. കർത്താവ് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ താഴെ വീഴുന്നത് എപ്പോഴാണ്? നിന്റെ വരവ് എപ്പോഴാണ്? ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് കർത്താവ് ഉത്തരം പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞത്, ഇന്ന സമയത്ത് ഞാൻ വരും, ഇന്ന സമയത്ത് ലോകാവസാനിക്കും, ഇന്ന സമയത്ത് ദേവാലയം താഴെ വീഴുന്നു അല്ല പറഞ്ഞത്. ആദ്യം തന്നെ പറഞ്ഞ ഒറ്റ കാര്യം, അതിന്റെ 4-ാം വാക്യത്തിൽ അവിടെ പറയുന്നൊരു കാര്യം, അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. അപ്പൊ യേശുവിന് വലിയ ബോധമുണ്ട്, നിങ്ങളെ തെറ്റിക്കും, നമ്മളെ തെറ്റിക്കുമെന്നുള്ള ബോധം യേശുവിനുണ്ട്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ യേശുവിന്റെ ഹൃദയത്തിലെ ആ നമ്മളെ കുറിച്ചുള്ള ജാഗ്രത നമ്മുടെ ഹൃദയത്തിലും വേണം. പിന്നെ എങ്ങനെയാണ് തെറ്റിക്കുന്നത്? അവിടെ തെറ്റിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വരുന്നവരാണ് ഈ ജനത്തെ തെറ്റിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വരുന്നവരാണ് ജനത്തെ തെറ്റിക്കുന്നത്. ഇത് എഴുതിയ മലയാളം ട്രാൻസ്ലേഷൻ വരെ തെറ്റിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നാം ഈ തെറ്റിൽ വീണുപോകും. കൂടുതലും നിഷ്കളങ്കരാണ് ഇതുപോലെയുള്ള കുരുക്കി പോയി വീഴുന്നത്. അവര് നാച്ചുറൽ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങ് ഈ വചനത്തിൽ എന്തർത്ഥമാണ് ആഗ്രഹിച്ചത്, അത് എന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തണമേ, വേറൊന്നും വെളിപ്പെടുത്തരുത്. എന്റെ മാനുഷിക ചിന്തകളോ കൺസെപ്റ്റോ വെച്ചിട്ടുള്ളതോ ഒന്നും വെളിപ്പെടുത്തരുത്. അങ്ങ് ഹൃദയ ഈ വചനത്തിൽ എന്താണ് ഞങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചത് അത് മാത്രം വെളിപ്പെടുത്തണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം ദൈവവചനം കേൾക്കുവാനും വായിക്കുവാനും. ദൈവം നിങ്ങളെ സഹായിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം, അകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ തക്കവണ്ണം എന്നെ വളർത്തണമേ, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ കിട്ടും, കാരണം നിങ്ങൾ മക്കളാ, നിങ്ങൾ മക്കളാ. ശ്രദ്ധിച്ചേ, അവിടെ മത്തായി 24:5 ഒന്ന് വായിച്ചേ.
അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊൾവിൻ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേർ എടുത്ത് വന്ന് പലരെയും തെറ്റിക്കും.
പലരെയും തെറ്റിക്കും. ശ്രദ്ധിച്ചേ, അപ്പോ തെറ്റിക്കും, അവസാനം വന്ന് തെറ്റിക്കുന്ന. അപ്പൊ തെറ്റിക്കാൻ വന്നവൻ ആദ്യം ആരുടെ പേരും കൊണ്ട് വന്നേക്കണേ? അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുകയാണ്, അപ്പൊ ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ നന്മ ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഒരിക്കലും വിശാഞ്ചി ചെയ്യത്തില്ലല്ലോ. പിശാജ് വളരെ തന്ത്രശാലിയാണ്, വളരെ തന്ത്രശാലി. നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്നുണ്ടോ ഈ ലോകത്തില് നമ്മളുടെ ഈ യാത്രയല്ലാതെ പല നല്ല നല്ല ആളുകളും നല്ല നല്ലതെന്ന് പറയുന്ന ഗ്രൂപ്പുകളുണ്ട്, മതങ്ങളുണ്ട്, സംഘടനകളുണ്ട്. ഇവരൊക്കെ നല്ലത് ചെയ്യുന്നുണ്ട്. ഈ നല്ലത് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇവരൊക്കെ സ്വർഗരാജ്യ അവകാശമാക്കുന്ന എല്ലാവർക്കും. ഇവിടെ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവസാന സംഭവം നടക്കുന്നത് നിങ്ങളെ തെറ്റിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, സർവലോകത്തെയും തെറ്റിക്കുന്ന പിശാച്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച്. അപ്പൊ തെറ്റിച്ച് കളയുന്ന പദ്ധതി അവന്റേതാണ്. ഈ പ്രസംഗിക്കുന്ന മനുഷ്യൻ പോലും പലപ്പോഴും അറിയുന്നില്ല എന്നിലൂടെ പിശാച് തെറ്റിക്കുകയാണ് എന്ന്. യേശു കർത്താവിനോട് സംസാരിച്ച പത്രോസ്, നീ കാൽവരിൽ ക്രൂശിൽ മരിക്കണ്ട എന്ന് പത്രോസ് യേശുവിനോട് പറഞ്ഞപ്പോൾ പത്രോസിന്റെ ഹൃദയത്തിൽ സ്നേഹമായിരുന്നോ യേശുവിനെ സൂത്രത്തിൽ ചതിക്കുകയായിരുന്നോ? നിങ്ങൾ നാച്ചുറലായിട്ടും നിങ്ങളോട് തന്നെ പറഞ്ഞേ, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കണ്ട എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ പത്രോസിന്റെ ഹൃദയത്തിൽ യേശുവിനോടുള്ള സ്നേഹമായിരുന്നോ? അല്ലേ, സ്നേഹമായിരുന്നു. പത്രോസിന്റെ ചിന്തയിൽ യേശുവിനോടുള്ള സ്നേഹമായിരുന്നു. പക്ഷേ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചതാരാ? അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് സാത്താനാ. എങ്ങനെ അറിയാം? കാരണം യേശു സംസാരിച്ചത് രണ്ടുപേരോട്. സാത്താനെ ശാസിച്ചു, സാത്താനെ വിട്ടുപോ. പത്രോസിന് ഉപദേശിച്ചു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നു. അപ്പോ യേശുവിനോട് നല്ല സ്നേഹമുള്ള പത്രോസിലൂടെ ഇപ്പൊ ആരാ പ്രസംഗിക്കുന്നേ? സാത്താൻ കയറി പ്രസംഗിക്കുകയാണ്. അപ്പൊ നമ്മളെപ്പോഴും സൂക്ഷിച്ചു കളയണം. ലക്ഷ്യമെന്ത്? ഈ സന്ദേശത്തിന്റെ ലക്ഷ്യം എന്താണ്? എപ്പോഴും സൂക്ഷിച്ച് ഫലം നോക്കി തിരിച്ചറിയുക. ഇവിടെ മലയാളം പറഞ്ഞിരിക്കുന്നത് പോലെയല്ല ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കെ ജെ വി വായിക്കാം. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കുമെന്നല്ല. യേശു ക്രിസ്തു പറയുന്നു, ഫോർ മേനി, ഇംഗ്ലീഷ് കെ ജെ വി വായിക്കാണ്, ഫോർ മേനി ഷാൾ കം ഇൻ മൈ നെയിം. അനേകർ എന്റെ പേരിൽ വരും. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് ക്രിസ്തുവിന്റെ പേരിലാണ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ക്രിസ്തുവിന്റെ പേരിലാണ്. ആ അനേകർ, മെനി ഷാൾ കം ഇൻ മൈ നെയിം സേയിങ്, അവർ പറയുന്നത് സത്യമാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഐ ആം ക്രൈസ്റ്റ്. യേശു പറയാണ് ഞാനാണ് ക്രിസ്തു എന്ന് അവർ പറയും. ഐ ആം ക്രൈസ്റ്റ്. അനേകർ യേശുവിന്റെ നാമത്തിൽ വന്നിട്ട് സത്യം പറയും, എന്നിട്ട് നിങ്ങളെ തെറ്റിക്കും. ശ്രദ്ധിച്ചേ, അനേകർ യേശുവിന്റെ നാമത്തിൽ വന്നിട്ട് സത്യം പറയും. They will come in the name of Jesus and they do have a message. Jesus is Christ. അവർക്കുള്ള സന്ദേശം എന്ന് പറഞ്ഞത് യേശുവാണ് ക്രിസ്തു, സത്യമല്ലേ? എന്നിട്ട് അതിന്റെ അവസാനം എങ്ങനെ? നിങ്ങളെ തെറ്റിക്കും. അപ്പോ സഹോദരങ്ങളെ, ഓരോരുത്തരും സൂക്ഷിക്കുക. കളനോട്ട് നല്ലൊരു ഭാവം എല്ലാ ഒറിജിനലുകളും തന്നെ ഇരിക്കത്തുള്ളൂ, പക്ഷെ ഫലം മാത്രം, ലക്ഷ്യം മാത്രം അങ്ങോട്ടേക്ക് ആകത്തില്ല, തിരിഞ്ഞു പോകും. ഇനി എന്റെ സന്ദേശത്തിലേക്ക് കിടക്കട്ടെ. ഇതിന്റെ അത് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൂട്ടിക്കോ. നമ്മുടെ മെയിൻ സന്ദേശത്തിന്റെ ചില ഭാഗമായിട്ട് ഇത് കൂട്ടിക്കോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് ഒരു രഹസ്യമായ യുദ്ധത്തിലാണ്, യുദ്ധത്തിലാണ്. There is a hidden battle is going on. And now we are in the third round. അദൃശ്യമായ ഒരു യുദ്ധം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് മൂന്നാം റൗണ്ടിലാണ്.
മലയാളത്തിൽ എഴുതിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോ ഇത് നിങ്ങൾ സഹിക്കുക. മലയാളത്തിൽ എഴുതുവാൻ ശീലിക്കാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന് കഷ്ടപ്പെട്ടാണ് എഴുതുന്നത്. ഇംഗ്ലീഷ് ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യം നടക്കും. ഓക്കെ. അപ്പോ അണ്ടർസ്റ്റാൻഡ്, ദേർ ഇസ് എ ഹിഡൻ ബാറ്റിൽ ഈസ് ഗോയിങ് ഓൺ. Now we are in the third round. ഇനി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ സന്ദേശത്തിൽ നാം കേട്ട, നാം കണ്ട ആ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതാ കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മള് കണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ലൂക്കോസ് സുവിശേഷം 10:30. യാത്ര അവസാനിപ്പിക്കാൻ കഴിയാതെ യാത്രയിൽ തളർന്നു വീണ ഒരു യാത്രക്കാരൻ, യാത്രക്കാരനെ സഹായിക്കാതെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് പോകുന്ന പുരോഹിതനും അതിന്റെ പുറകെ പോകുന്ന ലേവ്യനും. ലൂക്കോസ് സുവിശേഷം 10:30 വായിച്ച.
ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി.
ശ്രദ്ധിച്ചേ, മതി മതി മതി. അവിടെ യാത്രയാണ്, ജെറുസലേമിലുള്ള ജെറിക്കോയിലേക്കുള്ള യാത്രയാണ്. അർദ്ധപ്രാണനായി കള്ളന്മാർ പിടിച്ചു. കള്ളന്മാർ പിടിച്ചാൽ തന്റെ കയ്യിലുള്ള മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന അറിയാമല്ലോ. ഇനി അർദ്ധപ്രാണനായി അവിടെ വിട്ടേച്ച് പോയിരിക്കുക. അർദ്ധപ്രാണനായിട്ട് അവിടെ വിട്ടേച്ച് പോകുമ്പോ നിങ്ങൾക്ക് അതിന്റെ ആ ജോമെട്രിക്കൽ ഏരിയ നിങ്ങൾക്കത് കാണിക്കാം. ഇതാ ജെറുസലേമാണ് നിങ്ങൾ ഈ കാണുന്നത്. ജെറുസലേം ഇവിടെ നിന്ന് ജെറിക്കോയിലേക്ക് യാത്ര, ഈ കാണുന്നതാണ് ജെറിക്കോ. ഇതാണ് യാത്ര. ഈ ജെറിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട്. ഇതാണ് യോർദാൻ നദി, ഈ കാണുന്നതാണ്. ഇത് ഗലീല കടലാണ്. കൃപയാൽ ആ കടലെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു തടാകമാണ്. അതിനെ കിന്നരത്ത് തടാകമെന്നും ഗലീല തടാകമെന്നും തിബരിയാസ് കടൽ, തിബരിയാസ് തടാകമെന്നൊക്കെ എല്ലാം വിളിക്കുന്ന ഈ ഒരു സംഭവത്തെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് തിബരിയാസ് വേറെ, ഗലീല വേറെ, കിന്നരത്ത് തടാകം വേറെ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. പക്ഷെ അതൊന്നുമല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിന്റെ ഓരോരോ കരകളിൽ നിന്ന് അതിനെ പേര് വിളിക്കുമ്പോൾ ഇത് അതിനെ ആ കരയുടെ പേരിട്ട് വിളിക്കും. അപ്പോ അവിടെ നിന്ന് പർവ്വത നിരകളിൽ നിന്ന് വരുന്ന വെള്ളം ആ ഗലീല തടാകം നല്ല ശുദ്ധ വെള്ളമാണ്. നിറച്ച് മീനാണ് അതിനുള്ളിൽ, നിറച്ച് മീനാണ്. അവിടെ നിന്ന് ഇതാ ഇതാണ് യോർദാൻ നദി. ഈ കാണുന്ന നദി കണ്ട, ഇതാണ് യോർദാൻ നദി കണ്ട, യോർദാൻ റിവർ. ഇവിടെ എഴുതിയിട്ടുണ്ട് യോർദാൻ റിവർ. ഇത് വന്ന് 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 ഇതാ അവസാനം ഡെഡ് സീയിൽ വന്ന അവസ്ഥ. ഇത് ഡെഡ് സീ ആണ്, ഡെഡ് സീയിൽ വന്ന സ്ഥലം. ചാവ് കട, ഇതിന്റെ ഉള്ളിൽ ഒറ്റ മീൻ പോലും ഇല്ല. ഇങ്ങോട്ടേക്ക് മീൻ പ്രവേശിക്കത്തില്ല, കാരണം ഇവിടെ എത്തിക്കഴിയുമ്പോൾ മീനൊക്കെ യൂട്ടേൺ അടിക്കും. ഇവിടെ നിന്ന് വരുന്ന മീനുകളെല്ലാം യൂട്ടേൺ അടിക്കും ഇവിടെ വരുമ്പോൾ, കാരണം അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ സോൾട്ടിയാണ്. അപ്പോ ഈ ഒരു സ്ഥലത്തിന്റെ ഈ ഒരു സ്ഥലമുണ്ട്. ഈ യോർദാൻ നദിയുടെ ഇരു കരകളും പറയുന്ന പേര് യോർദാൻ വാലി എന്നാണ്. വാലി വളരെ ഫലപുഷ്ടിയുള്ള പച്ചപ്പുള്ള സ്ഥലമാണ്. നമ്മുടെ ലോകത്ത് കണ്ടതുപോലെ വളരെ പച്ചപ്പുള്ള സ്ഥലം. നേരത്തെ അതൊക്കെ ഈ ഭാഗമൊക്കെ ഇങ്ങനെയായിരുന്നു. യോർദാന്റെ കര മുഴുവൻ വളരെ പച്ചപ്പാണ്. ഇവിടെയാണ് ഇതാണ് ആ ലോകത്ത് തിരഞ്ഞെടുത്ത സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പോ ഈ യോർദാൻ വാലി വാലി എന്ന് പറയുന്ന ഈ സ്ഥലം നിങ്ങൾക്ക് കുറച്ചുകൂടി മാറ്റി, ഈ കാണുന്നത് ഈ ഗലീല തടാകമാണ് ഈ വരുന്നത്. സോറി, തടാകമല്ല, തടാക ഗലീല തടാകത്തിൽ നിന്ന് ആരംഭിച്ച് വരുന്ന യോർദാൻ നദിയാണ്. ഈ നദിയുടെ രണ്ട് കരകളും ഈ രണ്ട് കരകളും വളരെ ഫലപുഷ്ടിയുള്ള സംഭവമാണ്. ഇവിടെ നിന്നാണ് ഇസ്രായേൽ മക്കള് വലിയ മുന്തിരിക്കോലോ രണ്ടാള് ചുമന്നുകൊണ്ട് വന്നെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഞങ്ങൾ ജെറിക്കോയിൽ പോയപ്പോ അവിടുത്തെ മുന്തിരി ഉണ്ടായിരുന്നു, വളരെ വലിയ സൈസുള്ള മുന്തിരിയായിരുന്നു അവിടെ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഇതാണ് ജെറിക്കോ യാത്ര. ജെറുസലേം ഇവിടെ നിന്ന് ജെറിക്കോയിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കുള്ള യാത്രയാണ് ഈ യാത്ര. ഇതിന്റെ ഇടയിലാണ് ഇത് ബ്ലഡ് വേ എന്നാണ് പറയുന്നത്. വളരെ പ്രയാസമുള്ള ഒരു യാത്രയാണ്, കള്ളന്മാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാത്ര. അപ്പോ അതിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു വിഷയം കടന്നു വരുവാനായിട്ട് ഈ ഇടയായത്. നമുക്കിവിടെ കാണാം, ഇതാ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് യാത്ര പൂർത്തിയാക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാം. വേ ഓഫ് ബ്ലഡ് എന്നാണ് പറയുന്നത്. അപ്പോ 26 കിലോമീറ്റർ. അപ്പൊ കഴിഞ്ഞ സന്ദേശത്തിൽ നാം കേട്ടു ഇത് ഇതിന്റെ ഒരു നിഴലായിട്ടാണ് കഥാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ആ യാത്ര എന്ന് പറയുന്ന ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കാണ് നമ്മളുടെ യാത്ര. കർത്താവ് പറഞ്ഞു പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. കർത്താവ് പറയുന്നു ഫോളോ മീ, അതിനെന്ത് ചെയ്യണം? എന്നെ അനുഗമിക്കുക. അപ്പൊ ഈ യാത്രയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോ യേശുവാണ് നമ്മുടെ ലീഡർ, യേശുവിനെ അനുഗമിച്ചാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇതാ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിൽ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്ത് നിന്ന് നമുക്ക് വേണ്ടി ദൈവരാജ്യത്തിലേക്ക് ദൈവത്തിലേക്ക് വഴി ഒരുക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന വഴി ആദത്തിന്റെ പാപം മൂലം അടഞ്ഞുപോയി. ദൈവവുമായി ഒന്നായി നിൽക്കേണ്ട നമ്മളുടെ വഴി അടഞ്ഞുപോയി. ദൈവം നമ്മളിൽ ജീവിക്കാനും നമ്മൾ ദൈവത്തിൽ ജീവിക്കാനുള്ള വഴി അടഞ്ഞുപോയി. എന്നാൽ ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ, കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ജീവനുള്ള പുതിയ വഴി തുറന്നു. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോ ദൈവം ഭൂമിയിലേക്ക് വരുവാനുള്ള വഴിയായിരുന്നു അത്. അതുകൊണ്ടാണ് യേശുവിനെ പറയുന്നത് ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോട് കൂടെ. അത് വൺ വേ ട്രാഫിക് ആയിരുന്നു. ചിലടത്ത് കരടല്ലേ വൺ വേ റോഡ് മാറ്റി, നേരത്തെ അത് വൺ വേ ആയിരുന്നു, ഇപ്പൊ റോഡിന് വീതി കൂട്ടി അത് ടു വേ ആക്കി. കാൽവരി ക്രൂശിലെ യാഗത്തിന് ശേഷം റോഡിന് വീതി കൂട്ടി. അതിനു മുമ്പ് ദൈവം മനുഷ്യരോടുകൂടെ, അങ്ങനെ യേശുവിലൂടെ. ഏതൊരു ദൈവപുത്രനും ഒരു സ്പിരിറ്റ് കണ്ടെയ്നർ ആണെന്നും ദൈവം അവന്റെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നാം മനസ്സിലാക്കിയല്ലോ. സെങ്കോർദിൻ ആറിന്റെ 16 നാം കേട്ടു, നാം വായിച്ചു, നാം പഠിച്ചു. പഠിച്ചില്ലേ? എന്നാ പഠിച്ചേ? ഒന്നറിയാമെങ്കിൽ അടുത്ത ആളോടൊന്ന് പറഞ്ഞേ. ആരുമില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ദൂതനോട് പറഞ്ഞേ. അകത്തുള്ള കർത്താവിനോട് പറഞ്ഞേ. പറഞ്ഞില്ല അല്ലേ? അറിയത്തില്ല. ഇന്ന് പഠിക്കണോട്ടോ. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളിൽ നടക്കും. ഏതൊരു ദൈവപുത്രനും അങ്ങനെയാണ്. അതാണ് ആ ദൈവത്തിന്റെ സ്ട്രക്ചർ. ദൈവം ഭൂമിയിൽ, ദൈവം ആ വ്യക്തിയുടെ ഉള്ളിൽ വസിച്ച് ഭൂമിയിൽ നടക്കും. ഇതായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്ട്രക്ചർ. യേശുവിനെ കാണുന്നവൻ യഥാർത്ഥത്തിൽ ആ ഒരു കാഴ്ചപ്പാടോടെ കണ്ടാൽ യേശുവിന്റെ ഉള്ളിൽ പിതാവിനെ കാണാം. ആ പിതാവ് യേശുവിനോട് വെളിപ്പെടുന്നത് കാണാം. അദൃശ്യനായ ദൈവം യേശുവിനോട് വെളിപ്പെടുന്നത് കാണാം. അതുകൊണ്ട് യേശു പറഞ്ഞേ, എന്നെ കാണുന്നവൻ ദൈവത്തെ, പിതാവിനെ കാണുന്നു. പക്ഷെ അന്നുവരെ ശിഷ്യന്മാർക്ക് കാണാൻ പറ്റിയില്ല. ശിഷ്യന്മാർക്ക് ആ ഒരു കാഴ്ചപ്പാടേ ഉണ്ടായിരുന്നു. യേശു പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായി. പക്ഷെ വീണ്ടും യേശു വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അടുത്ത വാക്യത്തിൽ 14:9-10 പറയണേ, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച്. ഏത് പിതാവ്? ഏക സത്യദൈവമായ പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച്. അപ്പൊ യേശു ആകുന്ന ദൈവത്തിന്റെ ഉള്ളിൽ എന്നാ ഉണ്ട്? പിതാവിന് വസിക്കാനുള്ള സ്ഥലമുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ക്രിസ്തു ദൈവപുത്രന്മാരാണ്. യേശു പറഞ്ഞ പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. എങ്ങനെ? എന്നിലൂടെ. ഒരു ഡ്യുവൽ കോമ്പോണന്റ്, സിംഗിൾ അല്ല. എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. അപ്പൊ ഞാനോ? ഞാനും ഉണ്ട്, എന്റെ ഉള്ളിലും ആളുണ്ട്. സിംഗിൾ കോമ്പോണന്റ് അല്ല, ഡ്യുവൽ കോമ്പോണന്റ്. ശിഷ്യന്മാർക്ക് ആർക്കത് കാണാൻ കഴിഞ്ഞില്ല ഈ അവസ്ഥ. പക്ഷെ അവിശ്വാസിയായ തോമസിന് അവസാനം ഇത് കാണുവാൻ ദൈവം കൃപ കൊടുത്തു. പത്രോസിനോട് വെള്ളത്തിന്റെ മുകളിലേക്ക് ഇതാ വരിക എന്ന് പറയുക, പത്രോസ് വെള്ളത്തിന്റെ മുകളിലേക്ക് സൂപ്പർ ആയി നടന്നത് പോലെ അവിശ്വാസി, യേശുവിനെ അവിശ്വസിച്ച തോമസിനോട് കർത്താവ് പറഞ്ഞു, തൊടുക, കാണുക. ഒരു സൂപ്പർ നാച്ചുറൽ അവസ്ഥയിൽ ആ ദൈവപുത്രനെ ഒന്ന് കാണുവാൻ, യഥാർത്ഥ സ്ട്രക്ചർ ഒന്ന് കാണുവാൻ തോമാസിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എലീശ പ്രവാചകന്റെ ഭൃത്യന്റെ കണ്ണു തുറന്നതുപോലെ ആത്മമണ്ഡലം ഒന്ന് കാണുവാൻ തോമാസിന്റെ കണ്ണുകൾ. ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. എങ്ങനെ? ക്രിസ്തുവിലൂടെ. മഹത്വത്തിന്റെ പ്രത്യാശ, ക്രിസ്തു നമ്മളിൽ വസിക്കും. ഇത് മനസ്സിലാക്കാതെ ഒരു സാധാരണ മനുഷ്യന്റെ രൂപത്തിൽ കാര്യങ്ങളെ കാണുവാൻ തുടങ്ങിയാൽ നമ്മുടെ ആത്മീയ ജീവിതം പുരോഗമിക്കുകയില്ല. നമ്മുടെ പുറമേ ഉള്ളത് നമ്മൾ കാണും, നമ്മുടെ അകമേ ഉള്ളത് കാണുന്നില്ല. നമ്മുടെ ഇന്നർ ലൈഫ് നമ്മൾ കാണണം. ഇന്നലെ ആ ടി വി കാരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, പ്രാർത്ഥനാ ലൈഫിനെ കുറിച്ച് എന്ത് പറയുന്നു? കർത്താവ് എന്നോട് അവരോട് സംസാരിച്ചത് ചിന്ത ഇങ്ങനെയാണ്, അവർക്ക് അറിഞ്ഞുകൂടല്ലോ കർത്താവ് സംസാരിക്കണെന്ന്. പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ ചിന്തയില് എവിടെയെങ്കിലും പായിട്ട് പോയി കുത്തിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അവര് ചിന്തിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ശ്വാസം വലിച്ചു വിടുന്നില്ലേ, ഇതേപോലെ ആ പ്രാർത്ഥന. ഒരു സൃഷ്ടി തന്റെ സൃഷ്ടാവോട് ബന്ധപ്പെടുന്നതാണ് പ്രാർത്ഥന. അതെപ്പോഴും വേണം. അത് നമ്മുടെ ഇന്നർ ലൈഫില്ല. അവർക്ക് ഇന്നർ ലൈഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അപ്പൊ അവരോട് പറഞ്ഞു കൊടുത്തു, ഡാ അതൊരു ലേഡിയാണ്, നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഇത് നമ്മളുടെ ഔട്ടർ ലൈഫാണ്. ഔട്ടർ ലൈഫ് ദാ റൈജു ബേൺ, റൈജു ബേണോട് കൂടെ ജോഷ ഇരിക്കുന്നു, ജോഷ് ഇരിക്കുന്നു, കൊച്ചിരിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ ഔട്ടർ ലൈഫാണ്. എന്നാൽ അവരോട് പറഞ്ഞൊരു കാര്യം, എന്റെ ചിന്തയിൽ പലതും വരുന്നു. ഒരാളോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് അത് ചെയ്തേ? ഉടനെ അവര് പറയും, അയാൾ പറയുന്നത്, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ആ തോന്നിയത് അവന്റെ ഇന്നർ ലൈഫാണ്. തോന്നിയത് ഇന്നർ ലൈഫിൽ നിന്നാ. ഇന്നർ ലൈഫിൽ ആളുകളുണ്ട്, നമ്മളെ സംബന്ധിച്ച് ധാരാളം പേരുണ്ട്. യോഹന്നാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ കൂട്ടായ്മയോ കുര്യച്ചനോടും അന്നമ്മയോടും ആണെന്നല്ല, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും പിതാവിന്റെ പുത്രനോടുമാണ്. ഇന്നർ ലൈഫാണ് അത്, ഇന്നർ ലൈഫ്. അകത്തെ ജീവിതമാണത്, അകത്തെ ജീവിതം. അപ്പൊ അവിടെയോ? അവിടെ ഉണ്ട് കാണാനും കേൾക്കാനും ഒക്കെ. നമ്മുടെ പുറമേ ഇല്ലേ കാണാനും കേൾക്കാനും? ആ ടി വി തുറന്നാൽ ഏഷ്യാനെറ്റ് ഉണ്ട് ഇല്ലേ, അപ്പൊ തന്നെ മറ്റ് സി ടി വി, മറ്റ് പല പല ടി വികളുണ്ട്. അയലൊക്കെ തൊഴിലുള്ള സംസാരം കേൾക്കാം, റോട്ടിൽ കൂടി പോകുന്നതിന് സംസാരം കേൾക്കാം, പ്രസംഗത്തിന്റെ കേൾക്കാം, ആ പോകുന്ന ഇലക്ഷന്റെ റിസൾട്ടിന്റെ കാര്യം, ഇലക്ഷന്റെ അനൗൺസ്മെന്റ് കേൾക്കാം. ഇതേപോലെ അകത്തുനിന്ന് നമുക്ക് കേൾക്കാം, അകത്തെ ലൈഫിൽ നിന്ന് കേൾക്കാം. ഇതുകൊണ്ടാണ് മിസ് യോഹന പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടോ അനുപുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. ആത്മമണ്ഡലമാണ് അവിടെ കണ്ടും കേട്ടുമുള്ളത്. അവിടെ കാണാനും പറ്റും, കേൾക്കാനും പറ്റും. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു, അത് നമുക്ക് വരുന്ന ചിന്തയായിട്ടാണ്. അത് ഇന്നർ ലൈഫാണ്, ഇന്നർ ലൈഫ്. ആ ലൈഫിൽ സ്വർഗീയ പിതാവിനോട് ബന്ധപ്പെടുന്നതിന്റെ പേരാണ് പ്രാർത്ഥന. യഥാർത്ഥ പ്രാർത്ഥനയുടെ സ്വരം പുറത്തുപോലും വരത്തില്ല. പുറത്തു വരുന്ന പ്രാർത്ഥന മനുഷ്യരെ കേൾപ്പിക്കുന്നതാണ്, കേൾപ്പിക്കാൻ വേണ്ടിയാണ്, അവർ ആമേൻ പറയാൻ വേണ്ടിയാണ്. യഥാർത്ഥ പ്രാർത്ഥന ആത്മമണ്ഡലത്തിലെ ദൈവത്തോടാണ്. പുറത്തു വരുന്ന പ്രാർത്ഥന ഈ മനുഷ്യൻ കേട്ടിട്ട് അവനും കൂടെ ഒന്ന് ആമേൻ പറയാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആത്മാവാകുന്ന ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ യഥാർത്ഥത്തിൽ നമ്മള് വാവോലും ചലിപ്പിക്കേണ്ട ആവശ്യമില്ല, വാവോലും പോലും ചലിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശ്വാസം വിടുന്നത് പോലെ വന്നതുപോലെ പറഞ്ഞോട്ടെ. ഈ പ്രസംഗിക്കുമ്പോൾ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു പപ്പ എന്നൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം. ആ പറയുമ്പോ എന്തോ സംഭവം, എപ്പോഴും ഒരാൾ ഒറ്റയാൾക്ക് താങ്ക് യു പറയുന്നു, എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോഴല്ലേ. ഇതേപോലെ ഓരോ സന്ദേശം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അതിനാണ് താങ്ക് യു പറയണേ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് രണ്ട് ലൈഫ് ഉണ്ട്. ഇതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് യോഹന്നാൻ നാലിന്റെ ഒന്ന് യോഹന്നാൻ നാലിന്റെ നാലിൽ പറയുന്നേ, ഞങ്ങളുടെ അകമേ ഉള്ളവൻ. അപ്പൊ ആരുണ്ട്? അകത്താളുണ്ട്. അകത്താളുണ്ടോ? ഉണ്ടോ? എല്ലൊക്കെ സംസാരിക്കാറുണ്ടോ? മിണ്ടിയും പറഞ്ഞൊക്കെ പോണോ കേട്ടോ, ഈ യാത്രയിൽ മിണ്ടിയും പറഞ്ഞൊക്കെ പോകണം. അല്ലാണ്ട് പുറത്തുള്ളവരോട് മാത്രം മിണ്ടിക്കൊണ്ടിരിക്കരുത്. ചിലര് പറയാറില്ലേ, ഓ വീട്ടിൽ വരുമ്പോഴും പുറത്തു വന്നാ എന്തോരുവായ. ചില വീടുകളിലൊക്കെ സ്നേഹം കൂടിയിട്ടാട്ടോ, ഓക്കേ, പുറത്തു പോയ അങ്ങോട്ട് വലിയ ആയ, അകത്ത് വന്ന അകത്ത് സംസാരിക്കണം. മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കണം എപ്പോഴും. ഞങ്ങളുടെ അകത്തുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു ബോറ നമുക്ക് വേണം. എടുത്തെങ്കിൽ ഒന്ന് വായിച്ച് ഒന്ന് യോഹന്നാൻ നാലിന്റെ നാല്.
കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചും ഇരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ.
ഹല്ലേലൂയ. നിങ്ങളിലുള്ളവൻ, ഞാനിപ്പോ ഈ പറഞ്ഞില്ലേ, ഇപ്പൊ വലിയ വിശ്വാസമായി. ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിയാമോ? ഞങ്ങൾ പോകും, മറന്നു. പിന്നെ ആരെ മാത്രം ഓർമ്മയുള്ളൂ? പുറത്തുള്ളവരെ മാത്രമേ ഓർമ്മയുള്ളൂ. അകത്ത് ആളുണ്ടെന്നുള്ള കാര്യം പോലും മറന്നു പോകും. ഹല്ലേലൂയ. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടട്ടോ എന്ന് ചിലരൊക്കെ ഓർപ്പിക്കത്തില്ലേ എന്നതുപോലെ അകത്തുന്ന ദൈവം അങ്ങനെ ഓർപ്പിക്കാറില്ല. ഞാൻ അകത്ത് ഉണ്ടെന്നുള്ള കാര്യം ദൈവം അകത്ത് എപ്പോഴും കൂടെ ഉണ്ട്. കാരണം നമ്മൾ ദൈവമക്കൾ എന്ന് പറയുന്നത് സ്പിരിറ്റ് കണ്ടെയ്നേഴ്സാണ്. ഈ ഒരു ബോധം നമുക്ക് വേണം. അപ്പൊ നമ്മുടെ അകത്ത് ആളുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, അകത്ത് ആളുണ്ട് എന്നുള്ള ബോധം വേണം. ഹല്ലേലൂയ. ആരും നിങ്ങളുടെ കൂടെ, ഈ ബോധം കർത്താവ് യേശുവിന് എപ്പോഴും ഉണ്ടായിരുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ആക്രോശിക്കപ്പെടുന്ന സമയത്ത്, നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപിരിഞ്ഞാൽ ഞാൻ ഏകൻ അല്ല. കർത്താവ് തെളിയിക്കുന്നുണ്ടോ, ഞങ്ങൾ ഡ്യുവൽ പേഴ്സണാലിറ്റിയാ. ഒരു ദൈവപുത്രൻ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാ. നിങ്ങളെല്ലാവരും എന്നെ വെട്ടിപിരിഞ്ഞാൽ ഞാൻ ഏകനല്ല, കാരണം ആരും എന്റെ അകത്തുണ്ട്. കർത്താവ് നേരത്തെ പറഞ്ഞു, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഇതാ ഒരു ദൈവപുത്രന്റെ സ്ട്രക്ചർ. ഇത് മറന്നു പോകരുത്. ഇനി സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ആ ട്രാഫിക്, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ കണക്ഷൻ ആദത്തിൽ വിട്ടു. തുടർന്ന് ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനാണ് ഇതാ യേശു ക്രിസ്തുവിനെ സ്വർഗത്രയോ ഭൂമിയിലേക്ക് അയക്കുന്നത്. ആ കണക്ഷൻ റീഎസ്റ്റാബ്ലിഷ് ചെയ്യണം. ദൈവത്തിന് മനുഷ്യരോട് കൂടെ താമസിക്കണം, മനുഷ്യർക്ക് ദൈവത്തിനോട് താമസിക്കണം. ദൈവത്തിന് മനുഷ്യരോട് കൂടെ താമസിക്കുവാനുള്ള അറേഞ്ച്മെന്റ് ആണ് ദൈവപുത്രൻ. ആദത്തെ ഉണ്ടാക്കിയിട്ട് ആദത്തിനുള്ളിലേക്ക് ആ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് ദൈവം എന്ത് ചെയ്തു? തനിക്കിരിക്കാൻ ഒരു സ്പേസ് അവിടെ ക്രമപ്പെടുത്തി, തന്റെ തന്നെ തന്നെ അതിലേക്ക് ഊതി. മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലുമുള്ള ദൈവിക ജീവനായി മാറി. എന്നാൽ പാപം ചെയ്തപ്പോഴോ ആ ദൈവത്തേജസ് നഷ്ടപ്പെട്ടു. ദൈവത്തിന് മനുഷ്യരോട് വസിക്കാനുള്ളത് ആ ആ ഒരു ട്രാഫിക് ഇല്ലാതെയായി. പക്ഷെ യേശുക്രിസ്തു വരുമ്പോഴോ, ദൈവപുത്രനായ യേശുക്രിസ്തു വരുമ്പോൾ ആ ട്രാഫിക് തിരിച്ചു വരികയാണോ? വൺ വേ ആണെന്ന് മാത്രം. ഇതാ ദൈവം മനുഷ്യരോട് കൂടെ. എങ്ങനെയാണ്? യേശുവിന്റെ ജഡത്തിന്റെ ഉള്ളിൽ. മനസ്സിലാവുന്നുണ്ടോ? ജഡത്തിന്റെ ഉള്ളിൽ മനുഷ്യരോട് കൂടെ, പക്ഷെ അപ്പോഴും വൺ വേ ഉള്ളൂ. മനുഷ്യന് ദൈവത്തോടു കൂടെ ആകാൻ പറ്റിയിട്ടില്ല. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് എന്തുവാ? കളറാണോ, പണമാണോ, ജാതിയാണോ, സംഘടനയാണോ? നാലെണ്ണം പറഞ്ഞു ഉത്തരം പറയാ. ഈ നാലിൽ ഒന്നിലെ തുടങ്ങാൻ പാടും. കളറാണോ, പണമാണോ, ജാതിയാണോ? ഇതിൽ ഏതാ ഉത്തരം? നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചാലേ നിങ്ങൾ കൂടുതൽ പഠിക്കും. ഇതിൽ ഒന്നിനും ഉത്തരം ഇല്ല. ഇതിലൊന്നിലോ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് പാപമാണ്. ജ്യോതിസിസ്റ്റർമാർക്ക് അടിച്ചിട്ടോ, ഓക്കെ, പാപമാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ പാപത്തിന് പരിഹാരം ചെയ്താൽ മാത്രമേ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ട്രാഫിക് റീഎസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടത്തുള്ളൂ. യേശു ക്രിസ്തു ദൈവോത്തരം വന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ട്രാഫിക് എസ്റ്റാബ്ലിഷ് ആയി. ദൈവം നമ്മോടുകൂടെ. ഞാൻ ദൈവാത്മാവ് അത്ഭുതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. സ്വർഗത്തിൽ ഭൂമിയിലേക്കുള്ള ട്രാഫിക് ഓക്കെ, പക്ഷെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ട്രാഫിക് ഓക്കെ ആയിട്ടില്ല. അതിന് എന്നെ ചെയ്യണം, പാപത്തിന് പരിഹാരം വേണം. പാപത്തിന് പരിഹാരം ചെയ്ത എവിടെ വെച്ചാ? യേശു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മനസ്സന്തരപ്പെടുന്നു പറഞ്ഞപ്പോഴാണോ ഞാൻ ഈ തെറ്റായി പറഞ്ഞു അങ്ങനെ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം നിങ്ങളെ ശരിയിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി? നേരെ ശരി പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പഠിക്കത്തില്ല. എവിടെ വെച്ചാ പാപത്തിന് പരിഹാരം നടന്നേ? കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന്, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാണ്, നമ്മുടെ പാപങ്ങളെ ചുമന്ന് യാഗമായപ്പോഴാണ് നമ്മുടെ പാപത്തിന് പരിഹാരം നടന്നത്. എവിടെ വെച്ചാണ് പുതിയ റോഡ് തുറന്നത്? പുതിയ റോഡ് തുറന്ന് എവിടെ വെച്ചാ? ബാക്കി ഓർമ്മയുണ്ടോ? എബ്രായ ലേഖനം 10:19 നമുക്ക് കാണാം. കാൽവരി ക്രൂശിൽ വെച്ചിട്ടാണ് തന്റെ ശരീരം യാഗമായി കൊടുക്കുമ്പോഴാണ് പാപത്തിന് പരിഹാരം ചെയ്യുകയും ഇതാ ജീവനുള്ള പുതിയ വഴി നമുക്കായി ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് തുറന്നതും. വായിച്ചേ.
അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ
മതി മതി മതി. തന്റെ ശരീരമാകുന്ന തിരശീല, ആ തിരശീലയിലൂടെ, അതാണ് കാൽവരി ക്രൂശിന്റെ മരണം, അതിലൂടെ ഒരു ജീവനുള്ള പുതിയ വഴി നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു. എങ്ങോട്ടേക്ക്? വളരെ ഫലഭൂയിഷ്ഠമായ ആ ജോർദാൻ വാലി, ജെറിക്കോ നിൽക്കുന്ന ജോർദാൻ വാലി തോറ്റുപോകുന്ന തരത്തിലുള്ള, ഒരു മുന്തിരിക്കൊല ചുമക്കാൻ രണ്ടുപേര് വേണം, അതേപോലെ ഫലഭൂയിഷ്ഠമായ ജെറിക്കോ തോറ്റുപോകുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് യാത്രയാ. പുതിയ റോഡും വെട്ടി, പക്ഷേ പോകുന്ന വഴി ഇച്ചിരി കടുപ്പാ, വേ ഓഫ് ബ്ലഡാ. നമുക്ക് പോണ്ടേ? പുതിയ വഴി വെട്ടിയിട്ടുണ്ട്. ദൈവപുത്രം വന്നപ്പോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വഴിയായി. ദൈവം ഇമാനുവൽ നമ്മോട് കൂടെ. ഇനി ആ ദൈവത്തോട് കൂടെ നമുക്ക് പോകണ്ടേ? ദൈവപുത്രൻ ഇതാ വേറൊരു വഴി ഭൂമിയിൽ നിന്ന് അങ്ങോട്ടേക്ക് വെട്ടി. വൺ വേ ആയിരുന്നു, ഇപ്പൊ ടു വേ ആയി. കർത്താവ് പറഞ്ഞു കേട്ടോ, അങ്ങനെ പിതാവിനോട് പറയാ, നീ എന്നിലും എന്നിലൂടെ നീ ഭൂമിയിൽ, ഇവർ എന്നിലൂടെ നിന്നില്. എത്ര വഴിയായി? ഒരു വഴിയിൽ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ട്രാഫിക്. ഇവിടുന്ന് കിട്ടിയോ? ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താനായിട്ട് കള്ളൻ അനുവദിക്കുന്നില്ല. ആരാ കള്ളൻ? പിശാചിനെ അവൾ കള്ളം തുടങ്ങിയത്. കള്ളം വരുന്ന അറുക്കാനും മുടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. അവൻ അനുവദിക്കത്തില്ല. എങ്ങനെ ഈ യാത്രക്കാരൻ വഴിയിൽ കയറുമ്പോ തന്നെ കള്ളം വരും? കള്ളം വന്നിട്ട് ഈ യാത്രക്കാരന്റെ യാത്രയെ അവസാനിപ്പിക്കണം. അപ്പൊ പിശാച് എന്ന കള്ളൻ രഹസ്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇത് മനസ്സിലാക്കാത്തോളം കാലം നമുക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടാ. ചില കാര്യങ്ങൾ നമ്മൾ നിങ്ങൾ പറ്റത്തില്ലെങ്കിൽ ഭിത്തിയിലൊക്കെ എഴുതി വെക്കണം, എവിടെയെങ്കിലുമൊക്കെ അടക്കളയിൽ എഴുതി വെക്കണം, ഓരോ റൂമിൽ കയറുമ്പോൾ എഴുതി വെക്കണം. എന്താണ് ഈ വക കാര്യങ്ങൾ? ഒന്ന്, എന്റെ അകത്തുള്ള, അപ്പൊ എപ്പോഴും എന്തോ ഓർമ്മ വരും, എന്റെ അകത്ത് ആളുണ്ട്, എന്റെ പുറത്ത് എന്റെ ഭാര്യ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ്, എന്റെ മോൻ, എന്റെ മോൾ, ഇവരൊക്കെ ഞാൻ കാണുന്നു. അപ്പൊ എനിക്ക് ആ ബോധമുണ്ട്. പക്ഷെ എന്റെ അകത്തുള്ള ഒരുവൻ ഉണ്ടെന്നുള്ള ബോധമുണ്ടോ? ഇല്ല. അപ്പൊ അത് ഓർക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായി. പിന്നെ ഇതേപോലെ തന്നെ അടുത്തത് ഓർക്കണം, പിശാചിന്റെ കിങ്ഡം കള്ളൻ എന്റെ ഈ യാത്രയെ അവസാനിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു രഹസ്യമായ യുദ്ധം, ഒരു ഇൻവിസിബിൾ ബാറ്റിൽ എനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓർക്കേണ്ട ഈ രണ്ട് കാര്യം നിങ്ങൾ ഓർത്തോണ്ടിരിക്കണം. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞു, എന്റെ അകത്തുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ. അപ്പൊ ഈ രണ്ട് കാര്യം അദൃശ്യമാണ്, ലോകം അദൃശ്യമാണ്, ഭൂമിയാണ് ദൃശ്യം, ലോകത്താണ് പിശാച്, അദൃശ്യമാണ്. എന്റെ ഉള്ളിൽ ഉള്ളവൻ ദൈവരാജ്യമാണ്. നമ്മുടെ ദേഹിക്ക് ഉള്ളിൽ, ആത്മാവിനുള്ളിൽ ആണ് ദൈവരാജ്യം. ആത്മാവിൽ എന്ന ദേഹി നിലനിൽക്കുന്ന മണ്ഡലം ലോകമാണ്. ശരീരം നമ്മുടെ മക്കൾ ബന്ധുക്കൾ ഒക്കെ ഉള്ള മണ്ഡലം അത് ഭൂമിയാണ്. ഭൂമിയുടെ മുകളിലുള്ള അദൃശ്യമായ ഭരണകേന്ദ്രമാണ് ലോകം. അത് നമ്മുടെ ദേഹിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൻ്റെയും മുകളിലുള്ള സർവത്തെയും ഭരിക്കുന്ന മണ്ഡലമാണ് ദൈവരാജ്യം. അത് നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ പുസ്തകങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ബോധം കിട്ടുവാനായിട്ട് ഇടയാ. ഈ മൂന്ന് മണ്ഡലങ്ങളെ കുറിച്ച് കാരണം ദൈവരാജ്യം സുവിശേഷം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അദൃശ്യമായതിനാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. ദൃശ്യമായതിനല്ല, ദൃശ്യമായത് താൽക്കാലികം, അദൃശ്യമായത് നിത്യം. അപ്പോ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നാം ഒരു അദൃശ്യമായ യുദ്ധത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ കാണുന്ന മനുഷ്യനെ മാത്രം കാണുമ്പോൾ നമ്മൾ യുദ്ധത്തിന് തോറ്റിരിക്കുന്ന മണ്ഡലത്തിലാണ്, തോറ്റ മണ്ഡലത്തിലാണ്. നമ്മുടെ യുദ്ധത്തിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത് പാപത്തിന് ഇട കൊടുക്കരുത്. പാപത്തിന് ഇട കൊടുത്താൽ അത് പിശാചിന് ഇട കൊടുക്കുകയാണ്. അത് ചെയ്യരുത്, അവിടെ നമ്മുടെ ബലഹീനമാണ്. പകരം എപ്പോഴും ദൈവത്തെ അനുസരിക്കുക, മനുഷ്യന്റെ മുഖം നോക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയാനായിട്ടു, അങ്ങയുടെ ഈ സന്ദേശം ക്രിസ്തീയ കോളത്തിന് വലിയ ഇളക്കം തട്ടിയിട്ടുണ്ട്. അവർക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല. കാരണം ആരെങ്കിലും ഒരാൾ അനങ്ങി അടുത്തവൻ പറയും, വരാജുണ്ട്. ഹൃദയത്തിനകത്തറിയാം ഇതാണ് സത്യം, പക്ഷെ അനങ്ങാൻ പറ്റിയ. അനങ്ങിക്കഴിഞ്ഞാൽ ശാസ്ത്രി അനങ്ങിയാൽ പരീക്ഷ വരണ്ടി കിട്ടും, പരീക്ഷ അനങ്ങിയാൽ ശാസ്ത്രി അടങ്ങി കിട്ടും. എവിടെ അനങ്ങ, എവിടെ അനങ്ങ. അതുകൊണ്ട് ഇവരകത്തൊരു പലരും ഇത് വെച്ചോണ്ട് വീർപ്പ് മുട്ടുക, പുറത്തേക്ക് അറിയിക്കാൻ വയ്യ. അറിയിച്ചു കഴിഞ്ഞാൽ പള്ളി പ്രശ്നമാക്കും. അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റില്ല. വില കൊടുക്കണം, വില കൊടുക്കണം. നിങ്ങളെ പലരും പുറത്താക്കും. അല്ലാതെ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദേവദാസനോട് പറഞ്ഞൊരു കാര്യം ചിന്ത, എനിക്ക് തോന്നുന്നു ഏതോ കമന്റിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പ്രസംഗിക്കുന്ന അങ്ങ് കേട്ടില്ലേ, അങ്ങക്ക് ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അവർ വളരെ ബുദ്ധിപൂർവമാണ് ഉത്തരം തന്നത്, അതിനെക്കുറിച്ച് ഒന്നും പറയാതെ. വീണ്ടും ഞാൻ രണ്ടാമത് ആവർത്തിച്ചു പോകും. അവർ പറഞ്ഞൊരു കാര്യം, അങ്ങനെ അവർ പറഞ്ഞെങ്കിൽ അങ്ങ് തന്നെ അവരോട് നേരിട്ട് ചോദിക്കേ. എന്നെ താഴെ ഒരു കമന്റ് എഴുതി, അപ്പനെ തല്ലിയാൽ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മകൻ, ഒരു മകൻ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. ഇതേപോലെ സ്വർഗീയ പിതാവിനെ മറ്റൊരു യേശുവിനെ കൊണ്ട് മറയ്ക്കുന്നത്
നമുക്ക് എങ്ങനെ കണ്ടിട്ടും മിണ്ടാതിരിക്കാൻ പറ്റും? എനിക്ക് പറ്റുന്നില്ല. അദ്ദേഹം വളരെ ബുദ്ധിപൂർവം, നല്ല ഹൃദയമൊക്കെയാ, പക്ഷേ പേടിയാ, വളരെ ബുദ്ധിപൂർവം എഴുതി. അങ്ങ് തന്നെ അങ്ങ് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം, യോഹന്നാൻ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, ആ 9-ാം അധ്യായം, കുരുടനായ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി. അപ്പനും അമ്മയോട് ചോദിച്ചു യഹൂദന്മാര്, ഇവൻ കുരുടനായിരുന്നു, ഇവനെ സൗഖ്യമാക്കി യേശു എന്ന് പറയുന്നല്ലോ. അവരോട് കുരുടനാണെന്ന് ഞങ്ങൾക്കറിയാം, പിന്നെ സൗഖ്യമായ ഇവരുണ്ടല്ലോ, അത് അവനോട് തന്നെ ചോദിച്ച് ഇവരറിയേ ആരാണ് സൗഖ്യമാക്കിയത്. കാരണം യഹൂദ താഴെ ബൈബിൾ എഴുതിയിരിക്കുക, യഹൂദന്മാരെ പേടിച്ചിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. കാരണം യേശുവിനെ മിശിഹ എന്ന്, ദൈവം എന്നല്ല കേട്ടോ, മിശിഹ എന്ന്, അത് പിതാവായ ദൈവം, ഞാൻ ദൈവം ദൈവം എന്ന് ഉദ്ദേശിക്കും, പിതാവായ ദൈവത്തെ ഉദ്ദേശിക്കുന്ന കേട്ടോ, യേശുവിനെ അവിടെ മിശിഹ എന്ന് ദൈവപുത്രന് ഏറ്റവും പറയുന്നവനെ പള്ളി പ്രശ്നമാക്കണം എന്ന് അവർ പറഞ്ഞെത്തിയിരുന്നു. അവിടെ യഹൂദന്മാരെ പേടിച്ചിട്ടാണ് അവർ വിടാതിരുന്നത്. ഇന്ന് ഇതേപോലെ നല്ലൊരു ഗണം. അപ്പോ അവിടെയൊക്കെ നമുക്ക് വില കൊടുക്കാൻ തയ്യാറുള്ളെങ്കിലേ നമുക്ക് മാർക്ക് വീഴത്തുള്ളൂ നമ്മുടെ ജീവിതത്തിലൂടെ, അല്ലെങ്കിൽ നമുക്ക് അവിടെയൊക്കെ 0 മാർക്ക് അടിക്കും, ദൈവപ്രസാദവും നമുക്ക് നഷ്ടപ്പെടും. കാരണം ഇനി അടുത്തൊരു പണി ഏൽപ്പിക്കാൻ നിന്നെ കൊള്ളത്തില്ലെന്ന് ദൈവത്തിന് മനസ്സിലായി. കാരണം നീ ഇവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെന്റിൽ ഇവിടെ നിൽക്കും, അതോടെ ദൈവപ്പണി ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. പകരം ആരൊക്കെ എതിർത്താൽ, എന്തൊക്കെ എതിർത്താൽ, ഇതാ ദൈവത്തിന്റെ ശബ്ദമാണ് ഞാൻ, ദൈവത്തിന്റെ സ്വരമാണ് ഞാൻ എന്ന് ഹൃദയത്തിൽ തീരുമാനമെടുത്ത് ആ ദൈവം നമ്മളിലൂടെ ഭൂമിയിൽ പ്രവർത്തിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഭീരുക്കളിലൂടെ ദൈവം പ്രവർത്തിക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് തീരുന്നതല്ല. Our life is endless. ഇത് ആദ്യം മനസ്സിലാക്കുക. ആ എൻലെസ് ലൈഫിന്റെ ഒരടിസ്ഥാനം ഇടുന്ന ഒരവസ്ഥ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ അടിസ്ഥാനം ഏറ്റവും നല്ല രീതിയിൽ ഇടണ്ടേ, ഏറ്റവും നല്ല രീതിയിൽ ഇടണ്ടേ, ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇടണ്ടേ. ഹല്ലേലൂയ. അതെന്ത് ചെയ്യണം? ദൈവത്തിന് ശരീരമായിരിക്കണം, ദൈവത്തിന് ശബ്ദമായിരിക്കണം, ദൈവത്തെ നാം ഭൂമിയിൽ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. അപ്പൊ ഈ ട്രാഫിക് നിങ്ങൾക്ക് മനസ്സിലാകണം. ആദ്യം തന്നെ ദൈവം ദൈവപുത്രനിലൂടെ ഭൂമിയിലെത്തി, ഇമ്മാനുവൽ. ഇന്ന് നമ്മൾ ഓരോരുത്തരും ആ ദൈവപുത്രന്മാരായി വെളിപ്പെടുമ്പോ ഇമ്മാനുവലിന്റെ എണ്ണം വർദ്ധിക്കുകയാണ്. നമ്മളിൽ എല്ലാവരുടെ ഉള്ളിലും ദൈവം വസിച്ച് ഭൂമി വെളിപ്പെടും. അതത്രേ ദൈവരാജ്യം. ഹല്ലേലൂയ. അപ്പോ മനുഷ്യപുത്രന്മാരായ നമ്മൾ ദൈവപുത്രന്മാരാകുവാൻ ദൈവം റൈറ്റ് തന്നിരിക്കുക. എങ്ങനെ? യേശുക്രിസ്തുവിലൂടെ. ഈ ട്രാഫിക് അതിനു വേണ്ടിയാ, ഈ ട്രാഫിക് അതിനു വേണ്ടിയാ. യേശുവിലൂടെ പിതാവ് നമ്മുടെ അടുക്കിലെത്തി. ഇനി നമ്മൾ യേശുവിലൂടെ പിതാവിന്റെ അടുക്കിലെത്തണം. അപ്പൊ ട്രാഫിക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെവൻലി ട്രാഫിക് പൂർണ്ണമാകുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? FS 1:9-10 പറയുന്നത് പോലെ ഇതൊരു മർമ്മമാണ്. ക്രിസ്തുവിൽ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നായി തീരും. ഹല്ലേലൂയ. ഈ മർമ്മം ഒന്നും ജനത്തെ അറിയിക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. FS 1:9-10.
അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കണം എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ.
ആണോ? ഇതാണ് വ്യവസ്ഥ. ഇതാണ് കഴിഞ്ഞ വ്യാഴാഴ്ച അബ്ശാലോം വ്യാഖ്യാനം ഇടിഞ്ഞു താഴെ വീഴുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചില്ലേ? ആ വാക്യം ഇതിൻ്റെതായ എക്സ്പ്ലനേഷൻ ആണ്. ദൈവപുത്രം വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും. എങ്ങനെയാണ്? ദൈവം മനുഷ്യനോടുകൂടെ. ആ ദൈവത്തെയാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത്, വിവേകം തന്നു എന്ന് നാം അറിയുന്നു. എന്നിട്ട് പറയുന്നത് അടുത്ത ട്രാഫിക് ഭൂമിയിൽ സ്വർഗത്തിലേക്കുള്ള ട്രാഫിക്, നാം സത്യദൈവത്തിലാകുന്നു. എങ്ങനെ? അവന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ പറയാണ് ആ പിതാവ് എന്താണ്? ആ പിതാവ് സത്യദൈവവും നിത്യജീവനുമാകുന്നു. ആ പിതാവാണ് സത്യദൈവം, അവിടെ നിന്നാണ് നിത്യജീവൻ വരുന്നത്. ആ ജീവനാണ് ക്രിസ്തുവിന് കൊടുത്തത്. ആ ക്രിസ്തുവാണ് അത് നമുക്ക് തന്നു. ഇതാ എല്ലാം കൂടി എന്തായി? ഒന്നായി മാറി. ഹല്ലേലൂയ. അപ്പൊ ഇത് ആരറിഞ്ഞിട്ടില്ല, ലോകം അറിഞ്ഞിട്ടില്ല, കൃപയാൽ നിങ്ങൾ അറിഞ്ഞില്ല. മക്കളെ, നിങ്ങൾ അറിഞ്ഞില്ലേ?
ഇനി ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുഡ് സമരിറ്റിയൻ മിനിസ്ട്രി ഉണ്ട്. നമ്മളുടെ സഹോദരങ്ങളെ പിശാചി വഴിയിൽ അടിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞത് കൊണ്ട് ഒരു ഗുഡ് സമരിറ്റിയൻ മിനിസ്ട്രി ഉണ്ട് ഇനി ഇല്ലേ? കഴിഞ്ഞ ആഴ്ച ദൈവം നമുക്ക് തന്നിട്ട് ഗുഡ് സമരിറ്റിയൻ മിനിസ്ട്രി ചെയ്തോ? ഓരോരുത്തൻ എങ്ങനെ പണിയുന്നു എന്ന് അവനവൻ തന്നെ നോക്കി പോകട്ടെ. ഹല്ലേലൂയ. ആ വഴിയിൽ തളർന്ന് കിടക്കുന്ന ആ വ്യക്തിത്വത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഗുഡ് സമരിറ്റിയൻ മിനിസ്ട്രി ചെയ്ത് അവനെ എഴുന്നേൽപ്പിച്ച് അവനെ ലക്ഷ്യത്തിലെത്തിക്കണം. ഈ വ്യക്തിയെ ഇതാ നമ്മൾ എഴുന്നേൽപ്പിക്കണം. ഈ വ്യക്തി എഴുന്നേൽപ്പിച്ച് ലക്ഷ്യത്തിലെത്തിക്കണം. ഇവനെ ഇവിടെ ഇട്ടിരിക്കുന്നത് രഹസ്യയുദ്ധത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവൻ ഇട്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു രഹസ്യമായ ആക്രമണം ഉണ്ടെന്ന് ഇവൻ ചിന്തിക്കുന്നില്ല. പിശാചിന്റെ ആക്രമണമുണ്ട് മനുഷ്യരുടെ മേൽ. ദൈവപുത്രന്മാരാകുവാൻ വിളിക്കപ്പെട്ട മനുഷ്യരുടെ മേൽ പിശാചിന്റെ ആക്രമണമുണ്ട്. ഇത് രഹസ്യത്തിലാണ് നടക്കുന്നത്. ഇത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ലോർഡ് ഐ ലവ് യു. നമ്മളുടെ ആ ടൈറ്റിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ ദാ ഇതാണ് ഗുഡ് സമരിറ്റിയൻ മിനിസ്ട്രി. ഇത് നമ്മൾ ചെയ്യണം, അനുദിനം ചെയ്തുകൊണ്ടിരിക്കണം. പലരും നിങ്ങളെ ആ പിശാച് അവരെ കബളിപ്പിച്ചത് കൊണ്ട് പലരും നിങ്ങളെ ചീത്ത വിളിക്കും, ദുരുപദേശം എന്ന് വിളിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഇതാണ് സത്യമായ മിനിസ്ട്രി. കടന്നു പോകരുത്, മുന്നോട്ട് മുന്നോട്ട്. കർത്താവ് നമുക്ക് തന്ന പാട്ട് അതിന് ഈരടികൾ പാടിക്കൊണ്ട് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. എനിക്ക് ഗുഡ് സമരിറ്റിയൻ മിനിസ്റ്റർ ചെയ്യാനാണ് ഈ യാത്രയില്. യേശുവിലൂടെ ദൈവം നമ്മുടെ അടുക്കൽ, അങ്ങനെ യേശു ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമായി. ആ സന്ദേശത്തിലൂടെ യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവനും നീയും അതേ പ്രകാശമായി മാറും. പക്ഷെ അനുഗമിക്കണ്ടേ? ഈ യാത്രയില് നമ്മൾ അനുഗമിക്കണ്ടേ? അനുഗമിച്ചാൽ ഞാനും നിങ്ങളും എല്ലാം ആ യേശു ആയിരുന്നതുപോലെ പ്രകാശമായിരിക്കും. ദാ ഇതുമായുള്ള ബന്ധത്തിൽ ഈ ചോദ്യത്തിന് നമ്മളൊരു ഉത്തരം കൊടുക്കുക. ദൈവം ക്രിസ്തുവിലൂടെ മനുഷ്യന്റെ അടുക്കലെത്തി, ഇമ്മാനുവേൽ. എന്നാൽ മനുഷ്യൻ ക്രിസ്തുവിലൂടെ ദൈവത്തിലെത്തിയോ? ട്രാഫിക് പൂർണ്ണമായോ? അടുത്തിരിക്കുന്ന ഭാര്യയെ നോക്കണ്ട, അവനവൻ അവനവനെ തന്നെ നോക്കുക. അടുത്തിരിക്കുന്ന ഭർത്താവിനെ മക്കളെ നോക്കണ്ട, അവനവൻ അവനവനെ തന്നെ നോക്കുക. മക്കൾ അവനവരെ തന്നെ നോക്കുക. എന്നാൽ ഞാൻ ക്രിസ്തുവിലൂടെ ദൈവത്തിലെത്തിയോ? ദൈവം ക്രിസ്തുവിലൂടെ മനുഷ്യന്റെ അടുക്കലെത്തി, ഇമ്മാനുവേൽ. ദൈവം മനുഷ്യനോടുകൂടെ. എന്നാൽ തിരികെ ഉള്ള ട്രാഫിക്കിൽ നാം ക്രിസ്തുവിലൂടെ ദൈവത്തിലെത്തിയോ? എത്താത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു രഹസ്യയുദ്ധം നടക്കുന്നുണ്ട്. പിശാചിന്റെ ഒരു രഹസ്യയുദ്ധം നടക്കുന്നുണ്ട്. ആ രഹസ്യയുദ്ധം നടക്കുന്നതുകൊണ്ടാണ് നാം എത്താത്തത്. അല്ലോടെ എല്ലാം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രം നമ്മളിന്ന് ചിന്തിക്കുന്നുള്ളൂ. There is a hidden battle is going on. അദൃശ്യമായ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, രഹസ്യമായ യുദ്ധം. അതിൽ ഒരു നമ്മക്കെതിരായിട്ടാണ് യുദ്ധം. പക്ഷെ നമ്മൾ ആ യുദ്ധത്തിനെതിരെ പോരാടുന്നില്ല എങ്കിൽ നമ്മൾ തോറ്റു പോവുകയുള്ളൂ. ആ യുദ്ധത്തെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമ്മൾ തോറ്റു പോവുകയുള്ളൂ. സെക്കൻഡ് തെസ്സലോണിയൻസ് 2 അതിന്റെ 7 വായിച്ച്.
അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം.
ശ്രദ്ധിച്ചേ, നമ്മളത് സാധാരണ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കൊന്നും ആ വചനത്തിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ആലോചിച്ചത് ഇപ്പൊ തടുക്കുന്നവനെ കുറിച്ച് പറയുന്നൊക്കെ. ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്നൊരു കാര്യം, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ആ എഴുതിയ സമയത്തൊക്കെ എന്നാ പറയണേ, അധർമ്മത്തിന്റെ മർമ്മം വേറൊരു പറഞ്ഞാൽ പിശാചിന്റെ പ്രവൃത്തി മർമ്മമായി, മറ്റൊരു പറഞ്ഞാൽ സീക്രട്ടായി, മിസ്റ്ററിയായി, സീക്രട്ടായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാനവ കുലത്തെ ഉണ്ടാക്കിയ നാൾ മുതൽ മാനവകുലം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ കാണുന്നു? ചുമ്മാ നോക്കി കാണില്ല, ബൈബിളിലെ വചനത്തിലൂടെ നോക്കിയാൽ കാണുന്ന ഒരു കാര്യമാണ് അധർമ്മത്തിന്റെ മർമ്മം. അതായത് നമ്മളെ അധർമ്മത്തിലേക്ക് രഹസ്യമായി നയിക്കുന്ന പൈശാചികമായ പ്രവൃത്തി, ഇൻവിസിബിൾ ഡീഡ്സ് ആക്ഷൻസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബൈബിൾ പറഞ്ഞ് വിശ്വസിക്കാമോ? ഉൽപ്പത്തി മുതലേ നടക്കുകയാ, ഉൽപ്പത്തി മുതലേ നടക്കുകയാ. Now we are in the third round. അതിന്റെ മൂന്നാം റൗണ്ടിലാണ് നമ്മൾ. അത് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാം. അധർമ്മത്തിന്റെ മർമ്മം രഹസ്യമായി വ്യാപരിക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്, യുദ്ധം നടക്കുകയാണ് അദൃശ്യമായി. ഇതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. ദൈവരായത്തിന്റെ മൊഴികൾ കേട്ട് പുറത്തേക്ക് ഇറങ്ങി പലരും പറയുന്നു, ബ്രദറെ നല്ലതായിരുന്നു, നല്ല നല്ല ഉന്മേഷമായിരുന്നു, സന്തോഷമായിരുന്നു, പക്ഷെ ഇപ്പോ എവിടെ ഇതെല്ലാം എവിടെ പോയെന്ന് അറിഞ്ഞുകൂടെ, എല്ലാം അങ്ങ് മറന്നുപോയി. അധർമ്മത്തിന്റെ മർമ്മ ഒരു ബാറ്റിൽ ഫീൽഡിലാണ് നാം ഇപ്പോ അവര് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിശാചും പിശാചിന്റെ സേനയും പിശാചിന്റെ ആളുകളും അവര് പോലും അറിയാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അവർക്ക് പോലും അറിയത്തില്ല ഞങ്ങൾ പ്രവർത്തിക്കുന്ന പിശാചിന് വേണ്ടിയാ. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. ആ പ്രവർത്തനങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ സഭയെയാണ്. അതുകൊണ്ടാണ് ഈ സഭകൾക്കുള്ളിൽ നിറഞ്ഞു കിടക്കുകയാണ്, പിശാചിന്റെ ആളുകൾ നിറഞ്ഞു കിടക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇതിൽ നിന്ന് വിമുക്തി പ്രാപിക്കാൻ പറ്റാത്തത്. ചിന്താമണ്ഡലത്തിലും ശരീരമണ്ഡലത്തിലും അവന്റെ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. ചിന്താമണ്ഡലത്തിൽ അവന്റെ ചിന്തകൾ, അവന്റെ ഡിമോണിക് ഫോഴ്സുകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൗതിക തലത്തിൽ അവന്റെ ആളുകൾ കളകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്കെല്ലാം എന്തിന്റെ വേഷമുണ്ട്? ഭക്തിയുടെ വേഷമുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഭൗതിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയത്തില്ല അവർ പിശാചിന്റെ ആളുകളാണെന്ന് പോയി. ഈ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് ഈ ആത്മീക യാത്ര അഡ്വാൻസ് ചെയ്യുവാൻ ഒരു പോരാട്ടം ആവശ്യം. അതുകൊണ്ട് ദൈവത്തിന്റെ വചന എഫേസ്യർ ലേഖനം 6:12 പറയുന്നേ, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് വായിച്ചോളൂ.
സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ.
അപ്പോ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു പോരാട്ടം വരാൻ പോകുന്നു. അപ്പ ചെയ്യാനല്ല പറഞ്ഞത്, നമുക്ക് പോരാട്ടം ഉണ്ട്. ഒന്ന് പത്ര 5 പറയുന്നത്, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് അദൃശ്യമാണ്, ബാറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അദൃശ്യമാണ്. നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മർമ്മമാണ്, അതൊരു മിസ്റ്ററിയാണ്, അത് രഹസ്യത്തിൽ നടക്കണേ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അനുഭവത്തെ റിസൾട്ടിൽ കാണുന്നുണ്ട്, ഫലത്തിൽ കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നു? വേറെ ഞാൻ ഇത്രയും കേട്ടിട്ട് ഞാൻ അങ്ങ് അഡ്വാൻസ് ചെയ്യാത്ത എന്തുവാ? ഞാനെന്താ അഡ്വാൻസ് ചെയ്യാത്ത? ഞാൻ ഇത്രയും പ്രവർത്തിച്ചിട്ട് ഞാൻ എന്താ അഡ്വാൻസ് ചെയ്യാത്ത? നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങളൊരു യാത്ര പോവുക, നിങ്ങളൊരു യാത്ര പോവുക, നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് ഇതാ ഇവിടെയൊക്കെ ആണെങ്കിൽ നോർമൽ സ്പീഡ് 120 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏകദേശം 100 കിലോമീറ്റർ ഏകദേശം ഒരു 45-50 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യും, പെട്ടെന്ന് കവർ ചെയ്യും, സംഭവം കവർ ചെയ്യും. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കുവൈറ്റ് വാർ അല്ലെങ്കിൽ ഇതാ ഇതേപോലത്തെ പല വാറുകളും പല മേഖലകളും നടന്നിട്ടുണ്ട്. അമേരിക്ക കുവൈറ്റിനെ സഹായിക്കാൻ വന്നിറങ്ങി, ഇതാ ആ ഇറാഖ് അത് പിടിച്ചെടുത്തപ്പോ ആ സഹായിക്കാൻ വന്നിറങ്ങിയിട്ട് അവരെ അവരുടെ വാഹനത്തില് പെട്ടെന്ന് ഓടിച്ചു പോവാൻ 100 കിലോമീറ്റർ പെട്ടെന്ന് അങ്ങ് ഓടിച്ച് അതെല്ലാം അങ്ങ് പിടിച്ചെടുത്തു. അങ്ങനെയാണോ പിടിച്ചെടുക്കാൻ പറ്റില്ല? ഇത് വെറു യാത്രയല്ല, അത് യുദ്ധമാണ്. ഒരു ദിവസം ചിലപ്പോ അവർ അഡ്വാൻസ് ചെയ്തത് ചിലപ്പോ ഒരു 200 മീറ്റർ ആയിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ രാവിലെ മുതൽ വൈകിട്ട് വരെ വളരെ അധ്വാനിച്ചാണ് 200 മീറ്റർ കിട്ടിയത്. അടുത്ത ദിവസം അവർ അധ്വാനിച്ചു, വീണ്ടും വിളിച്ചു, ഒരു 250 മീറ്റർ. എന്നീ അങ്ങനെ അങ്ങനെ പോണേ, ഒറ്റയടിക്കങ്ങ് പിടിക്കാൻ പോകണായിരുന്നു. അങ്ങനെ വണ്ടി യാത്ര പോണോ കഴിഞ്ഞു തിരികെ. ഇതൊരു യുദ്ധമാണ്, യുദ്ധം. പ്രാക്ടിക്കലി നമുക്ക് ആ റിസൾട്ടാ വരുന്നേ അല്ലേ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് യുദ്ധമാണ്, യുദ്ധം. ഒരു മർമ്മം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്, അധർമ്മത്തിന്റെ മർമ്മം, പിശാചിൻ രഹസ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മർമ്മം. അത് മിസ്റ്ററിയാണ്, സീക്രട്ട്ലി പ്രവർത്തിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റാത്തേ. ഹല്ലേലൂയ. പക്ഷേ ഒരു സമയം വരുമ്പോൾ ഇത് വെളിപ്പെട്ട് വരും. ദൈവലോധിക അടുത്ത സന്ദേശം നമുക്ക് ചിന്തിക്കുക. ഒരു സമയം കഴിയുമ്പോൾ ഇത് വെളിപ്പെട്ട് വരും. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവം അവനെ എന്ത് ചെയ്തിട്ടില്ല, അവന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല, വെളിപ്പെടുവാൻ സമ്മതിച്ചിട്ടില്ല, ഭൗതിക മണ്ഡലത്തിലേക്ക് വെളിപ്പെടാൻ സമ്മതിച്ചിട്ടില്ല. ഭൗതിക മണ്ഡലത്തിലേക്ക് വെളിപ്പെടുന്നതിനാണ് നമ്മൾ പേടിക്കുന്നത്. ഇന്ന് പേടിയൊന്നുമില്ല, ശ്രീജി അത് ഇന്ന് പേടിയൊന്നുമില്ല, കാരണം ഇന്ന് ഇതിനെക്കുറിച്ച് അറിയത്തില്ല അവർക്ക്. ഇന്ന് പേടിയില്ല, ഭൗതിക മണ്ഡലത്തിലേക്ക് വെളിപ്പെടുമ്പോ അതിന്റെ പേരെന്തുവാ, ആന്റി ക്രൈസ്റ്റ്. ഇന്ന് പേടിയൊന്നുമില്ല എന്റെ സഹോദരികളെ, ഇന്ന് നടക്കുന്നത് തന്നെ ഇനി വരാൻ പോണേ. പക്ഷെ അത് ജഡത്തിലേക്ക് വെളിപ്പെടുന്ന മാത്രമേ ഉള്ളൂ, ജഡത്തിലേക്ക് വെളിപ്പെടും. ഇന്ന് വരെയും ദൈവം അതിനെ തടഞ്ഞുവെച്ചോണ്ടിരിക്കുക. ദൈവം എപ്പോ അനുവദിക്കുന്നുവോ അപ്പോ ഇതാ മർമ്മമായി വ്യാപരിക്കുന്നവൻ മനുഷ്യന്റെ, അവന്റെ മക്കളൂടെ ഉണ്ട്, അവരുടെ ജഡത്തിലങ്ങ് വെളിപ്പെടും. ഇന്ന് അവന്റെ മക്കൾക്ക് പറഞ്ഞുകൂടാ അവരവന്റെ മക്കളാണ്. ആ ജഡത്തിൽ അങ്ങ് വെളിപ്പെടും. ദാറ്റ് ഈസ് റിയലി ഒരു 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 വിഷയം തന്നെയായിരിക്കും ആ സമയം. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നമ്മളിത് മനസ്സിലാക്കുക, ഈ ഈ പിശാചിന്റെ പ്രവൃത്തി രഹസ്യം നടക്കുന്നത് കൊണ്ടാണ് ആത്മീക യാത്രയിൽ എനിക്ക് അഡ്വാൻസ് ചെയ്യാൻ കഴിയാത്തത്. ഇതൊരു യുദ്ധമാണ്, ഇതൊരു യുദ്ധം. അതുകൊണ്ടാണ് നമ്മൾ വഴിയിൽ പെട്ടുപോയത്. ദൈവം ഒറ്റയടിക്ക് ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ നമ്മുടെ അടുക്കലെത്തി, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ യേശുവിലൂടെയാണ് എത്തിയിട്ടോ, എന്നാൽ തിരിച്ച് യേശു കാൽവരി ക്രൂശിൽ തുറന്ന ആ വഴിയിലൂടെ നമുക്ക് പിതാവിന്റെ അടുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് പിശാചി മനുഷ്യനെ തോൽപ്പിച്ചത്? തെറ്റായ ചിന്തകൾ മനുഷ്യന്റെ ഉള്ളിൽ ഇട്ടുകൊടുത്ത് അവനെ ലക്ഷ്യം തെറ്റിച്ച് അവനെ ഇവിടെ പാപത്തിൽ കുടുക്കിയാണ് പിശാജ് മനുഷ്യനെ വഴിയിൽ അഴിച്ചു താഴെയിടുന്നത്. നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഇത്രയും കേട്ടത് നിങ്ങള് നന്നായിട്ട് അയവറക്ക് ഒക്കെ, ഈ ട്രാഫിക് ഒക്കെ നിങ്ങളെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഇരിക്കുന്നവരുണ്ട് കുറച്ച് പേര്. അങ്ങനെ ഇരിക്കാതെ ഈ ട്രാഫിക് ഒക്കെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തില് എഴുതുക, വരയ്ക്കുക. ആദ്യം ഇതാ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം ദൈവപുത്രനെ അയച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇമ്മാനുവേൽ. ഒരു ട്രാഫിക് തുടർന്നു, ദൈവം മനുഷ്യരോട് കൂടെ. തുടർന്ന് അടുത്ത പേജ് എടുക്കണം, അടുത്ത പേജ് നിങ്ങൾ എടുക്കണം. കർത്താവ് യേശുവിന്റെ കാൽവരി ക്രൂശിലെ യാഗം. അപ്പോ എന്താണ് സന്ദേശം എന്ന് അതിന്റെ ഇടയിൽ 3.5 വർഷം പ്രസംഗിച്ചു. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവരാജ്യം സുവിശേഷം. പക്ഷെ അത് നടക്കണമെങ്കിൽ ഈ മനുഷ്യനെ തിരിച്ച് ദൈവത്തിന്റെ ഇടയിൽ എത്തിക്കണം. കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ഇതാ യേശു ക്രിസ്തു ജീവനുള്ള പുതിയ വഴി തുടങ്ങി. അപ്പൊ ഒരാരോ താഴെ നിന്ന് മുകളിലേക്ക്. അപ്പൊ വൺ വേ റോഡ് ഇപ്പൊ എന്തായി? 2-way ആയി. അവിടെ അവിടെ അതിന്റെ വാക്യങ്ങളൊക്കെ എഴുതണം. അബ്രഹാം ലേഖനം 10:19 ജീവനുള്ള പുതിയ വഴി തുറന്നു. അന്നിട്ട് ചോദിക്കണം, ഞാൻ അവിടെ എത്തിയോ എന്റെ പിതാവ് യേശുവിലൂടെ ഭൂമിയിലെത്തി. ഞാൻ യേശുവിലൂടെ പിതാവിന്റെ അടുക്കൽ എത്തിയോ? യേശു പറയുന്നത് പോലെ, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ ഇവർ എന്നിൽ, അങ്ങനെ ഇവർ നമ്മിൽ ഒന്നായി ആയിട്ടുണ്ടോ? അവനവൻ ചെക്ക് ചെയ്യുക. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്രയാണ്. ഹല്ലേലൂയ. അപ്പൊ അതിന് എന്നാ വേണം? കഴിഞ്ഞ സന്ദേശത്തിൽ ഓർക്കുന്നുണ്ടോ, ഇതിന് എന്നാ വേണം നമുക്ക്? ഒരു ടാങ്ക് അല്ലെങ്കിൽ ഒരു തൈരും പാത്രം, ഓക്കേ, പിന്നെ ഒരു പൈപ്പ്, പിന്നെ ഒരു ടാപ്പ്, ഒരു കണക്ടർ. ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് കാണിച്ചു ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് എന്നാ വേണം? അവസാനം ആ കണക്ടർ ഊരിയെടുത്തു, ടാങ്ക് കണക്ടർ ഊരിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് ചോദിച്ചു, ഇതിന്റെ പേരെന്താ നമ്മളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞേ. നമ്മളെ സംബന്ധിച്ച് അതിന്റെ പേരെന്താ? വീണ്ടും വീണ്ടും കേൾക്കണേ, അറിയുക, അറിയുക, അറിയുക. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും കുറിച്ച് അറിയുന്നതാണ് നിത്യജീവൻ. അറിയുക, അറിയുക, അറിയുക. ഞാൻ ഇത്ര പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞേ, അറിയുക, അറിയുക. സത്യം നിങ്ങൾ അറിയുമ്പോ. അപ്പൊ ഈ അറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് വെക്കുക. അപ്പോ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങളെ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആത്മീയ യുദ്ധം അദൃശ്യ മണ്ഡലമായതുകൊണ്ട് അറിയത്തില്ല. അധർമ്മത്തിന്റെ മർമ്മം ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് വഴി കിടക്കണേ. പോകാൻ പറ്റണില്ല, വഴി കിടക്കുകയാണ്. അപ്പോ ഇനിയും വഴി കിടക്കാതെ പോകണമെങ്കിൽ നാം ഈ കാര്യങ്ങളെ കൂടുതൽ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം, അറിയുവാനായിട്ട് ഇടയാകണം. സത്യം നമ്മളെ അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുവാനായിട്ട് ഇടയാകും. അപ്പൊ ഇതൊരു യുദ്ധയാത്രയാണ്. അതുകൊണ്ട് സാധാ യാത്ര പോലെ പെട്ടെന്ന് അങ്ങ് കയറി പോകത്തില്ല. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് വയലന്റ് വിൽ ടേക്ക് ദ കിങ്ഡം ബൈ ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ബൈ ഫോഴ്സ്. നിങ്ങൾക്ക് ഫോഴ്സ് ഉണ്ടോ? ഇന്ത്യൻ ഫോഴ്സ് ഉണ്ട്, ഇന്ത്യൻ എയർഫോഴ്സ് ഉണ്ട് അല്ലേ, അങ്ങനെയുള്ള പല പല ഫോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഫോഴ്സ് ഉണ്ടോ? ഉള്ള ഫോഴ്സ് തന്നെ മുഖം കണ്ടാൽ അറിയാം, പലരുടെയും ഉള്ള ഫോഴ്സ് തന്നെ പോയി കിടക്കുക. അങ്ങനെയാകരുത്. നമ്മൾ ഫോഴ്സ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഫോഴ്സ് എന്താ? നമ്മുടെ ഫോഴ്സ് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ക്രിസ്തുവിനെ അനുസരിച്ചാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമുക്ക് ചിന്തകൾ തരും, നമ്മളെ കൊണ്ട് ചെയ്യും, ചിന്തകൾ തരും, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ തളർന്നു പോകരുത്. നമ്മളിന്ന് മനസ്സിലാക്കിയ ചിന്ത എന്ന് പറയുന്നത്, പല കാര്യങ്ങളും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നു, മാത്രമല്ല മനസ്സിലാക്കിയ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ഒരു സീക്രട്ട് രഹസ്യ യുദ്ധത്തിലാണ്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് നൗ വി ആർ ഇൻ ദ തേർഡ് റൗണ്ട്. നമ്മൾ മൂന്നാം റൗണ്ടിൽ, അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഇന്ന് മൂന്നാം റൗണ്ടിലാണ്. അപ്പൊ അടുത്ത രണ്ട് റൗണ്ടിൽ ആര് ജയിച്ചു ആര് പരാജയപ്പെടുന്നൊക്കെ നമുക്ക് അറിയണം. അതൊക്കെ അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോ ഇപ്പൊ ഈ കേട്ട വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക, എന്റെ അകത്ത് ആളുണ്ട്, പുറത്തും ആളുണ്ട്. അകത്തുള്ളത് എന്നെ സ്നേഹിക്കുന്ന എന്റെ സ്വർഗീയ പിതാവാണ്. ആ പിതാവിന്റെ സ്ഥാനത്ത് ഞാൻ അനുഭവിച്ചറിയുന്ന ക്രിസ്തയേശുവിൽ. എന്റെ പുറത്ത് അല്ലെങ്കിൽ ലോകത്തിൽ ഉള്ളത് എന്റെ സ്നേഹിതനല്ല, ശത്രുവായ പിശാച. രണ്ടിന്റെ നടുവിൽ നിങ്ങൾക്കിപ്പോ അറിയണമെങ്കിൽ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കത്തില്ലേ? ആദ്യം ഒരു ബ്രെഡ്, പിന്നെ ഇത്തിരി ജാമ്, പിന്നെ ഒരു ബ്രെഡ് അല്ലേ. ഇതേപോലെ ഇതാ ആ ജാമിന്റെ അപ്പുറവും ഉപ്പുറവും രണ്ടുപേരായിരിക്കുന്നത് പോലെ നമ്മുടെ അപ്പുറവും ഉപ്പുറവും രണ്ട് സംഭവമാണ്. എന്താണ്? ഒരു ഭാഗത്ത് സ്നേഹനിധിയായ പിതാവ്, മറുഭാഗത്ത് ശത്രുവായ പിശാച്. രണ്ടിന്റെ നടുവിൽ നമ്മൾ. അത് ചെയ്യ്, അകത്തുള്ളവൻ ദൈവം, പുറത്തുള്ളവൻ പിശാച്. അപ്പോ ഇതിന്റെ നടുവിൽ ജയിക്കണമെങ്കിൽ ഈ എന്തീ സാഹചര്യങ്ങളൊക്കെ നമ്മൾ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു പോകാനായിട്ട് അടിയാവും. അറിയുമ്പോഴാണ് നമ്മുടെ ജയം. അറിയുമ്പോൾ ഹല്ലേലൂയ, സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുവാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ കണ്ണിൽ ഇടയ്ക്ക് കേട്ട വചനത്തിന്റെ മുമ്പാണ്. ഹോളി ഗോഡ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ഹല്ലേലൂയ. എല്ലാ കണ്ണിലോടെ ഞാൻ ഓരോ നിമിഷവും
എന്റെ ദൈവത്താൽ ശക്തിപ്പെടുകയാണ്. ഹോളി ഗോഡ്, ഐ ലവ് യു, ഐ താങ്ക് യു. അത് പുറമേയുള്ള ഫോഴ്സ് അല്ല, ദിസ് ഇസ് ഇന്നർ ഫോഴ്സ്. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാവ്. ഇന്നർ ഫോഴ്സ്, ഇന്നർ ഫോഴ്സ്. താങ്ക് യു, താങ്ക് യു ഡാഡി, താങ്ക് യു. സഹോദരങ്ങളെ, ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവം തന്ന വചനത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞു. യാത്രയിൽ എന്തുകൊണ്ട് എനിക്ക് അഡ്വാൻസ് ചെയ്യുവാൻ കഴിയുന്നില്ല? അധർമ്മത്തിന്റെ മർമ്മം രഹസ്യമായി പിശാച് പ്രവർത്തിക്കുന്നു, അതാണ് അതിന്റെ അർത്ഥം. അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാനവകുലം ഉണ്ടായത് മുതൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അത് ജഡത്തിലേക്ക് വെളിപ്പെടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല, പക്ഷെ അനുവദിക്കുന്ന ഒരു സമയമുണ്ട്. ഹോളി ഗോഡ്, ഈ ആത്മീക മർമ്മങ്ങൾ ദൈവം നമുക്ക് പറഞ്ഞു. നാം ഇതറിയുക. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ടു വേ ട്രാഫിക് യേശുവിലൂടെ സംഭവിച്ചത്, നാം അതറിയുക. ക്രിസ്തുവിലൂടെ ദൈവം ഭൂമിയിലെത്തി. ഇമ്മാനുവേൽ, ദൈവം മനുഷ്യരോടുകൂടെ. യേശു പറയുന്നു, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ ഇതാ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക. തുറന്ന കാൽവരി ക്രൂശിലൂടെ ആ വൺ വേ ട്രാഫിക് ടു വേ ട്രാഫിക്കായി മാറുകയാണ്. ജീവനുള്ള പുതിയ വഴി, പാപനിമിത്തം ലോകത്തിൽ കുടുങ്ങിപ്പോയ മനുഷ്യർക്ക് ജീവനുള്ള പുതിയ വഴി കർത്താവ് തുറക്കുക. ടു വേ ട്രാഫിക് എസ്റ്റാബ്ലിഷ് ചെയ്യുക. താങ്ക് യു ഡാഡി, താങ്ക് യു ഫോർ ദ റെവലേഷൻ, താങ്ക് യു ഫോർ ദ റെവലേഷൻ. ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തി. സ്വർഗീയ പിതാവ്, താങ്ക് യു അപ്പ. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പൊ ഈ ജനത്തിനായ സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളും ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ചാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. ഞാനുമായിട്ടല്ല നിങ്ങളുടെ കാര്യം, നമ്മുടെ അപ്പച്ചനായിട്ടാണ്. ക്രിസ്തയേശുവിൽ സ്വർഗീയ പിതാവുമായിട്ട് നമുക്ക് കാര്യം. ആ ദൈവസമിതിയിൽ നന്ദി പറഞ്ഞ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവനവൻ അവനവനെ തന്നെ ഏൽപ്പിച്ചാണ്. അവനവൻ അവനവനെ തന്നെ ഏൽപ്പിച്ചാണ്. ഓ ലോർഡ്, ഐ ലവ് യു. യെസ് ഡാഡി, ഐ വിൽ. നിങ്ങളിപ്പോ ഒരു സ്വരം കേട്ട് കാണും, യെസ് ഡാഡി, ഐ വിൽ. ദാറ്റ്സ് എ ഇന്നർ കമ്മ്യൂണിക്കേഷൻ, ദാറ്റ്സ് എ ഇന്നർ ലൈഫ്. സ്വർഗീയ പിതാവിയും മക്കളെല്ലാം ഇവിടെ കരങ്ങളിൽ. ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും മോൾഡ് ചെയ്യുകയാണ്. നന്ദിയോട്. ഈ ശബ്ദ കാഴ്ച പരിചയമുള്ള ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനത്തിൽ നിലനിൽക്കാൻ, അതിൽ വർദ്ധിപ്പാൻ, പിടിച്ചടക്കുന്നവരായി തീരുവാൻ, ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, വയലന്റ് വിൽ ടേക്ക് ദ കിംഗ്ഡം ബൈ ഫോഴ്സ് എന്ന വചനപ്രകാരം ഇതൊരു ആത്മീയ യുദ്ധമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ അങ്ങയുടെ മക്കളെ അങ്ങ് സഹായിക്കണം. അതിനായി കൊടുത്ത വചനത്തിനായി നന്ദി. എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ അത്ഭുത കരങ്ങളിലേക്ക്, അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരു അനുഗ്രഹമായി തീരട്ടെ, ഒരു അനുഗ്രഹമായി തീരട്ടെ. അങ്ങനെ അത്ഭുതകരങ്ങളിലേക്ക് മക്കളെ ഏവരെയും ഏൽപ്പിക്കുന്നവരുടെ സകല ആവശ്യങ്ങളുടെ മേലങ്ങ് മഞ്ഞും മഴയും അയക്കണം. രോഗികളായിരിക്കുന്നവരങ്ങ് സൗഖ്യമാക്കണമേ പിതാവ്. കർത്താവ്, ധനപരമായി കർത്താവ് ഭാരപ്പെടുന്ന വ്യക്തികളുടെ മേല് അങ്ങയുടെ മഞ്ഞും മഴയും അയക്കണം. പ്രിയ പിതാവ്, ഇവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് അറിയുന്നു. ഇവരുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങളെല്ലാം അങ്ങ് അറിയുന്നു. ആ നൊമ്പരങ്ങളുടെ മേലെല്ലാം കർത്താവ് അങ്ങടെ കരം കടന്നു വന്ന് അവർക്ക് ആശ്വാസമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആര് കർത്താവെ, ജഡപ്രവൃത്തിയാൽ പിശാചിന് ഇടം കൊടുക്കുന്നവരായി തീരാ, ദുഷ്ടനെ ഇടം കൊടുക്കുന്നവരായി തീരാ, എല്ലാവരും കർത്താവെ അങ്ങാൽ ഉപദേശിക്കപ്പെട്ടവരും അങ്ങയുടെ വഴി നടക്കുന്നവരുമായി തീരും അങ്ങ് സഹായിക്കും. അപ്പാ, ഇവരെല്ലാവരും അങ്ങയുടെ നാമത്തെ അനുഗ്രഹിക്കുന്നു. ഇവരെ മാത്രമല്ല, തുടർന്ന് ഈ സന്ദേശം കേൾക്കുവാൻ പോകുന്ന സകലരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരെല്ലാം ക്രിസ്തയേശുവിൽ പിതാവിൽ ഒന്നായി തീരുവാൻ ഇടയാക്കേണ്ടത് മാത്രമല്ല ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവ്. പ്രിയരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കേട്ട വചനം ശ്രദ്ധയോടെ ഏറ്റെടുത്ത് ഇതാ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു സന്ദേശമായി തീരട്ടെ. അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.